കർത്താവിൻ്റെ വിളിയിരുന്ന അവനെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഉത്തമയുഗത്തിൻ്റെ പഠനം ഇന്ന് ആരംഭിക്കണമെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ടായി. അതുകൊണ്ട് ആ പുസ്തകം നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ്. അതിൻ്റെ പ്രാരംഭമായി ഞാൻ ചില കാര്യങ്ങളെ ഓർപ്പിച്ചോളട്ടെ. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഹൃദയത്തോട് സംസാരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഉത്തമഗീതം. അതിൻ്റെ കാരണങ്ങൾ യേശുക്രിസ്തുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ, ഇൻറ്റിമസിയുടെ വാസ്തവത്തിൽ മഹത്വം വെളിപ്പെടുത്തുന്നത് ഈ ഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള വലിയ ബന്ധം, അഭേദ്യമായ ഒരു ബന്ധം എന്ന് വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഉത്തമഗീതം. ഇത് മനസ്സിലാക്കുവാനായിട്ട് പൈശാചികൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പഠിക്കാതിരിക്കാനായിട്ട് എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൈലി എക്സാൾട്ടഡ് പൊസിഷൻ, ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് പൊസിഷൻ, കഥാവുമായിട്ടുള്ള ഏറ്റവും അഭേദ്യമായ ബന്ധം, അടുത്ത ബന്ധം ഈ ഗ്രന്ഥത്തിൽ വരച്ചു കാണിക്കുന്നു. ദൈവപുത്രന്റെ കാന്ത എന്നുള്ള പദവിയിൽ, അവൻ്റെ സ്നേഹഭാചനം എന്നുള്ള നിലയിൽ, വാസ്തവത്തെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ ഗ്രന്ഥം പഠിക്കാതിരിപ്പാനായിട്ട് സാത്താൻ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ബൈബിളിൽ ഏറ്റവും കുറച്ച് പഠിക്കുന്ന ഒരു പുസ്തകം ഈ ഉത്തമഗീതമായിരിക്കും. അതിൻ്റെ കാരണം ഇതിനകത്ത് അശ്ലീലമുണ്ടെന്ന് മനുഷ്യനെ ആദ്യമേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തുറന്നു നോക്കാൻ പോലും പലർക്കും മടിയാണ്. രണ്ടാമത് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, കേരളത്തിലുള്ള വിശ്വാസികൾക്ക് ഇതിൻ്റെ വ്യാഖ്യാന രീതിയുള്ള ബന്ധത്തിൽ ഒരു പിശക് പറ്റിയിട്ടുണ്ട്. അത് ക്ഷമിക്കണേ ഞാൻ പറയുമ്പോൾ, ഇത് വ്യാഖ്യാനിച്ചപ്പോൾ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ദേവദാസൻ ഇതൊരു ത്രികോണ പ്രേമമാണെന്നും പറഞ്ഞ് ആദ്യം വ്യാഖ്യാനിച്ചപ്പോൾ കേരളത്തിലുള്ള മറ്റു വിശ്വാസികളൊക്കെ അത് തന്നെ പിന്തുടർന്ന് ചിന്തിച്ചപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഏറിയ പങ്ക് വിശ്വാസികളും കേരളത്തിലുള്ളവർ ചിന്തിക്കുന്നത് ഇതൊരു ത്രികോണ പ്രേമമാണെന്ന്. ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു ഇടയ ബാലനും ഇടയ ബാലികയും തമ്മിൽ സ്നേഹമായിരുന്നു. ശലോമോൻ ഇടയ ബാലികയുടെ സ്നേഹം കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ശലോമോൻ ലോകത്തിൻ്റെ ചിത്രമാണ്, ഇടയ ബാലൻ കർത്താവാണ്, ഇടയ ബാലിക സഭയാണ്. അപ്പൊ സഭയും കർത്താവുമായിട്ടുള്ള സ്നേഹമാണ് ഈ ഇടയ ബാലനും ഇടയ ബാലികയും തമ്മിലുള്ള സ്നേഹം. എന്നാൽ ആ ഇടയ ബാലനോടുള്ള അഭേദ്യമായ സ്നേഹം കവർന്നെടുക്കുവാൻ ശലോമോൻ ശ്രമിക്കുമ്പോൾ അവൻ ലോകത്തിൻ്റെ ചിത്രമായിട്ട് വ്യാഖ്യാനിച്ചു. ആ വിധത്തിലൊരു വ്യാഖ്യാന രീതിയും പുസ്തകവും കേരളത്തിൽ ഇറങ്ങിയതിൻ്റെ ഫലമായി കേരളത്തിലുള്ള ഏറിയ പങ്ക് വിശ്വാസികളും ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാതെ പോയി. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വളരെയധികം സമയം ഈ പുസ്തകത്തിൽ ചെലവഴിച്ചു, ഞാൻ പലയിടത്തും ഈ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ എടുത്ത്, അതായത് ഇതെങ്ങനെ വ്യാഖ്യാനിക്കാമെന്നുള്ളത് പഠിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് അങ്ങനെയല്ല. ഇവിടെ ശലോമോൻ ഒരിക്കലും ലോകത്തിൻ്റെ ചിത്രമല്ല. ശലോമോൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ശക്തമായി വിശ്വസിക്കുന്നു. ശലോമോനും ശൂലേമയുമായിട്ടുള്ള സ്നേഹബന്ധമാണ്. സോളമൻ എന്ന ഫെമിനിൻ പദമാണ് ഷുലമൈറ്റ്. സോളമൻ എന്നുള്ളതിൻ്റെ ഫെമിനൈറ്റ് ആണ് ഷുലമൈറ്റ്. മാൻ, വുമൺ, നരൻ, നാരി, സോളമൻ, ഷുലമൈറ്റ്, നോക്ക് ആ പദങ്ങളൊക്കെ വന്നിരിക്കുന്ന പോലെ ക്രിസ്തു സഭയുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ സോളമനും ഷുലമൈറ്റുമായിട്ടുള്ള സ്നേഹം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ഇത്ര മോശമായി ജീവിച്ച ശലോമോൻ യേശുക്രിസ്തുവിൻ്റെ നിഴൽ എങ്ങനെയാണായി തീരുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ വന്നേക്കാം. നമുക്ക് ആ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായി ബൈബിളിൽ നിൽക്കുന്നതിൽ ജോസഫ് ഒഴിച്ച് ബാക്കി എല്ലാ പുരുഷന്മാരുടെ ജീവിതത്തിലും പരാജയങ്ങളുണ്ട്. ദാവീദിനെ തന്നെ എടുത്തു, കർത്താവിൻ്റെ നിഴലാണ് ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ശലോമോൻ്റെ നോക്കുക, ഈ കർത്താവിൻ്റെ നിഴലായിട്ട് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ശലോമോനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ശലോമോൻ ഒരു സമാധാനത്തിൻ്റെ പ്രഭുവാണ്, ഒരു സമാധാനത്തിൻ്റെ പ്രഭുവായിട്ട് വാഴുകയാണ്. ഒരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ദാവീദ് ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ചിട്ട് ശലോമോൻ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഹി വാസ് ദ കിങ് ഓഫ് പീസ്. ഇസ്രയേലിൻ്റെ രാജ്യത്തിൽ ഇത്രമാത്രം മഹത്വപൂർണമായി ഉയർന്ന ഒരു കാലഘട്ടം വേറെ എന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ഭക്ഷണവും സമാധാനവും സമൃദ്ധിയും യുദ്ധമില്ലായ്മയും ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരൊറ്റ സന്ദർഭം ശലോമോൻ ഭരിച്ച സന്ദർഭമാണ്. ജനങ്ങൾ മുന്തിരിവള്ളിയുടെ കീഴിൽ വസിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച സന്ദർഭം ശലോമോന്റെ കാലഘട്ടമാണ്. യേശുക്രിസ്തുവിന്റെ വരവിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പ്രവാചകന്മാർ പറയുന്നുണ്ട്. ശലോമോന്റെ ഭരണത്തിൽ സംഭവിച്ചത് സമൃദ്ധി, സമാധാനം, ദേശത്ത് സ്വസ്ഥത. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് 1000 വർഷം രാജാതി രാജാവായിട്ട് ഇസ്രയേലിൽ ഭരിക്കുമ്പോൾ ഈ ശലോമോന്റെ ഭരണത്തിൽ കണ്ട സകലത്തിൻ്റെ പൂർത്തീകരണം അവിടെ വരികയാണ്. മഹത്വത്തിലും ഗ്ലോറിയിലും ആ ശലോമോൻ വാണു. യേശുക്രിസ്തുവിന്റെ മഹത്വവും ഗ്ലോറിയും, ആ ഗ്ലോറിയസ് റീനിങ് ആണ് വാസ്തവത്തിൽ സോളമൻ കാണിക്കുന്നത്. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയാണ്. ഇനിയും നമുക്കിവിടെ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ശലോമോൻ കർത്താവിൻ്റെ നിഴലാണെന്ന് പറയാനായിട്ടുള്ളൂ തിരുവചനത്തിലുള്ള മറ്റൊരു തെളിവ്, പല തെളിവുകൾ. ഒന്ന്, നമ്മൾ 45 സങ്കീർത്തനവും ഉത്തമഗീതവും കൂടെ വായിച്ചു നോക്കിയാൽ രണ്ടും തമ്മിൽ വലിയ സിമിലാരിറ്റി ഉണ്ട്. സാംസ് 45, ഈ സാംസ് 45 തലക്കെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് എ സോങ് ഓഫ് ലവേഴ്സ്, പ്രേമഗീതം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. 45 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ പ്രേമഗീതം അല്ലെങ്കിൽ സോങ് ഓഫ് ലവേഴ്സ്. നമ്മൾ താഴോട്ട് വായിച്ചാൽ ആ സങ്കീർത്തനത്തിൽ വായിക്കുന്നു ഒരു രാജാവും രാജ്ഞിയും തമ്മിലുള്ള പ്രേമഗീതമാണ്. ഇതാരെക്കുറിച്ചാണെന്നറിയാമോ? ശലോമോന്റെ വിവാഹവേളയിൽ ചമയ്ക്കപ്പെട്ട ഗീതമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ശലോമോന്റെ രാജ്ഞിയോടുള്ള സ്നേഹമാണ് അത് കാണിക്കുന്നത്. ശലോമോനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശലോമോനെ കുറിച്ച്, ശലോമോന്റെ വിവാഹ സമയത്ത് 45 സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ ശലോമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 45 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യം നോക്കി. അത് ശലോമോനെ കുറിച്ച് പറഞ്ഞെങ്കിൽ എബ്രായ 1:8-9 ഇതെടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 1:8-9 നമുക്ക് നോക്കുക, ശലോമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 45 പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി എബ്രായലേഖനത്തിലെടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു കാര്യം നമുക്ക് തീർച്ചയാക്കാം, ശലോമോൻ കർത്താവിന്റെ ആ ഭാഗത്തിന്റെ നിഴലാണ്. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്, ശലോമോൻ കർത്താവിന്റെ നിഴലാണെന്ന് പറഞ്ഞാൽ ശലോമോന് ഒരുപാട് ഭാര്യമാരെ കൊണ്ടൊക്കെ ജീവിച്ച് അതങ്ങനെ കർത്താവിന്റെ നിഴലാവും. ശലോമോൻ കർത്താവിന്റെ നിഴലായിരിക്കുന്നത് ശലോമോന്റെ മഹത്വത്തില്, അവന്റെ ഗ്ലോറിയസ് റെയ്നിങ്ങില്, ഇസ്രയേലിന്റെ സമാധാനത്തിന്റെ കാലഘട്ടം, സമൃദ്ധിയുടെ കാലഘട്ടം, യുദ്ധമില്ലാത്ത കാലഘട്ടം. നോക്കുക, ശലോമോന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ യുദ്ധമില്ലാതിരുന്നത്. യേശുക്രിസ്തു മടങ്ങി വന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാലഘട്ടം അവർക്ക് ഉണ്ടാകത്തുള്ളൂ, സമാധാനവും സ്വസ്ഥതയും സമൃദ്ധിയും. നോക്കുക, അതെല്ലാം ഈ കർത്താവ് ഭൂമിയിൽ വാഴുമ്പോൾ സംഭവിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട യഹൂദന് സംഭവിക്കുന്ന കാര്യത്തിന്റെ നിഴലാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം തീർച്ചപ്പെടുത്തുക, വീണ്ടും നമ്മൾ ഈ ഉത്തമഗീതം ആദ്യം തൊട്ട് വായിച്ചാൽ ശലോമോനെ കുറിച്ചാണ് പ്രതിപാദം. ശലോമോനെ നിന്റെ പല്ലക്ക്, ശലോമോന്റെ രാജ്ഞി, ശലോമോന്റെ മേശ, നോക്കുക, ശലോമോന്റെ മുന്തിരിത്തോട്ടം, ശലോമോന്റെ ദാസന്മാരെ. നോക്കുക, ഈ സോങ് ഇറ്റ് ഈസ് അബൌട്ട് സോളമൻ. ശലോമോനെ കുറിച്ചാണ് ഈ ഗീതത്തിന്റെ പ്രതിപാദം. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ലോകത്തെ കുറിച്ചാണ് ഈ ശലോമോന്റെ വാസ്തവത്തിൽ ടൈപ്പെങ്കിൽ ലോകത്തെ കുറിച്ച് ഇങ്ങനെ പരിശുദ്ധാത്മാ പറഞ്ഞു ചേരൂ? ഒരിക്കലും തരത്തില്ലേ. യേശുക്രിസ്തുവിന്റെ നിഴലായതുകൊണ്ടാണ് ശലോമോനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നത്. കർത്താവിന്റെ മഹത്വമാണ് അവിടെ വർണ്ണിച്ചു തരുന്നത്. യേശുക്രിസ്തുവിനെ നമുക്ക് വരച്ചു തരികയാണ്, കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ശലോമോന്റെ ഉത്തമഗീതം, ശലോമോന്റെ പല്ലക്ക്, ശലോമോന്റെ മേശ, ശലോമോന്റെ മുന്തിരിത്തോട്ടം, ശലോമോന്റെ ദാസന്മാര്, ശലോമോനെ കുറിച്ച് ഇങ്ങനെ വർണ്ണനകൾ, രാജാവിന്റെ പള്ളിയറ. ഈ രാജാവിനെ കുറിച്ച് തന്നെ പറയുന്നതിന്റെ കാരണം യേശുക്രിസ്തു അവന്റെ നിഴലായിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്നുണ്ടാ. ലോകത്തിന്റെ നിഴലായിരുന്നെങ്കിൽ ഒരിക്കലും അതിരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, ഒരു ഇടയബാലികയുടെ സ്നേഹം, ഒരു ഇടയബാലനുമായിട്ടുള്ള സ്നേഹത്തെ തകർത്ത് കവരുകയല്ലേ ഇവിടുത്തെ ഹൃതിവിത്താന്തം. ഈ സോളമനും ഈ ഇടയബാലികയുമായിട്ടുള്ള സ്നേഹമാണ് പണ്ഡിതന്മാർ പലരും ഏറെ പങ്കും വിശ്വസിക്കുന്നത്. ഒക്കെ ഈ സോളമൻ വേഷം മാറി ഒരു ഇടയബാലനായിട്ട് ആ പ്രാന്തപ്രദേശങ്ങളിൽ ഗ്രാമീണ സ്ഥലത്ത് ചെന്നിട്ട് അവളുടെ സ്നേഹം കവർന്നെടുത്തിട്ട് അവളെ പിന്നീട് അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നു, രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. വാസ്തവത്തിൽ മനോഹരമായ ഒരു ചിത്രം തന്നെയാണ്. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് അവന്റെ കാന്തയുടെ സ്നേഹം അവൻ കവർന്നെടുത്തിട്ട് അവളെ പിന്നീട് മഹത്വപൂർണമായ കൊട്ടാരത്തിലേക്ക്, രാജകീയ പ്രൗഢിയിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രമാണ്. അപ്പൊ നമുക്കിവിടെ ഈ ഇതിവൃത്താന്തം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചിന്തിക്കാൻ. ആ ത്രികോണ പ്രേമത്തെ ചിന്തിച്ചുകൊണ്ട് ഇത് പഠിച്ചു നോക്കിയാൽ ഇതിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടും, സോളമന്റെ മഹത്വം മനസ്സിലാക്കാനൊക്കില്ല, കർത്താവിനെ കുറിച്ചുള്ള വർണ്ണനകള് നമുക്ക് ബോധ്യമാകുവാനും മനസ്സിലാക്കാനും സാധിക്കില്ല. പിന്നെ ഇതൊരു കവിതയാണ്. നമ്മൾ 1 Kings 4:32 വായിച്ചു നോക്കി, ശലോമോൻ എത്ര ഗീതം ചമച്ചെന്ന് അവിടെ വായിക്കുന്നുണ്ട്. 1 Kings 4:32 നോക്കിയേ, 3000 സദൃശവാക്കവും 1005 ഗീതങ്ങൾ ശലോമോൻ ചമച്ചു. ശലോമോൻ ചമച്ച സങ്കീർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട്. 3000 സദൃശവാക്യങ്ങൾ ചമച്ചു. അതിൽ ഉത്തമമായ ഗീതം, സോങ് ഓഫ് സോങ്സ്, രാജാക്കന്മാരുടെ രാജാവ്, ഹോളി ഓഫ് ഹോളീസ്, കിങ് ഓഫ് കിങ്സ് എന്ന് പറയുന്ന പോലെ സോങ് ഓഫ് സോങ്സ്, ഗീതങ്ങളുടെ ഗീതമാണ് ഈ ഗീതം. കിങ് ഓഫ് കിങ്സ് എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെ രാജാവാണ്. ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുമ്പം ആ വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലമാണ് എന്ന് പറഞ്ഞ പോലെ 1005 ഗീതം ചമച്ച ശലോമോന്റെ ഏറ്റവും ഉത്തമ ഗീതം എന്ന് പറയുന്നത് ഈ സോങ് ഓഫ് സോങ്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇതിവൃത്തമാണ്. എന്നാൽ ഇതൊരു ഗീതമാണെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് രചിച്ച ഈ ഗീതത്തെക്കാട്ടിൽ മനോഹരമായൊരു ഗീതം ഈ ഭൂമിയിൽ ആർക്കും ചമയ്ക്കാനൊക്കെ അല്ലേ? ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ മനുഷ്യനും ഇതിനെക്കാട്ടിൽ ബ്യൂട്ടിയായിട്ടൊരു ഗീതം ചമയ്ക്കാനൊക്കെ അല്ലേ? ഒന്ന്, പരിശുദ്ധാത്മാവ് ചമച്ചതാണ്. രണ്ട്, ഇതിൻ്റെ ഹൃദയവൃത്താന്തം, ഇതിൻ്റെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കും തോറും ഇതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തെ കവർന്നു പിടിക്കും. കാരണം പരിശുദ്ധാത്മാവ് ചമച്ചതാണ്. അത് ക്രിസ്തു സഭയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ വലുപ്പമാണ്. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അടർത്തിയെടുത്ത് ചിന്തിക്കാറുണ്ട്. നോക്കുക, ഇതൊക്കെ ആ ഗീതം ചമച്ചപ്പോൾ അത് നമ്മളിവിടെ ചിന്തിക്കുന്ന പോലെ രൂപകാലങ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഉത്തമയെന്ന് തന്നെ 2:14 വായിച്ചാൽ സഭയെക്കുറിച്ച് പറയുന്ന ഒരു പരമേശ്വരൻ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ സഭയോടുള്ള ബന്ധത്തിൽ ആ കർത്താവ് പറയുന്ന വാക്കാണ്, പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിൽ വിരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, നിന്റെ മുഖം സൗന്ദര്യമുള്ളതും നിന്റെ സ്വരം ഇമ്പവുമാണ്. അയ്യോ, അതിൻ്റെയൊക്കെ ആഴം എന്തുവാണ്? ഞാനത് ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കുകയാണ്. പിളർക്കപ്പെട്ട പാറ കർത്താവാണ്, യേശുക്രിസ്തുവാണ്. അടിക്കപ്പെട്ട പാറ കർത്താവാണ്. ആ പാറയ്ക്കുള്ളിലിരിക്കുന്ന പ്രാവ് അത് സഭയാണ്. ആ സഭയെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രാവേ, മൈ ഡവ്, എൻ്റെ സഭ, എൻ്റെ പ്രിയ, എൻ്റെ കാന്ത എന്ന് വിളിക്കുന്ന ആ കർത്താവിൻ്റെ ഉടമസ്ഥാവകാശമാണ് സഭയുള്ള ബന്ധത്തിൽ പ്രാവെന്ന് വിളിക്കുന്നത്. പ്രാവെന്ന് പറയുമ്പോൾ യാഗങ്ങളിൽ ആകെ അനുവദിക്കപ്പെട്ട പക്ഷിപ്രാവായിരുന്നു. അത് കർത്താവിൻ്റെ നിഴലാണ്. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കണ്ണുപോലെ തന്നെ നിന്റെ കണ്ണിരിക്കുന്നു. ഞാൻ ലോകത്തെ കണ്ട പോലെ തന്നെ നീ ലോകത്തെ കാണുന്നു. ആ കണ്ണ് നിനക്കുണ്ട്. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു. പക്ഷെ ആ സഭയെക്കുറിച്ച് പറഞ്ഞ വാക്ക് നോക്കി, പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്നു. കടും തൂക്ക് എന്ന് പറഞ്ഞാൽ ഈ സീക്രട്ട് സ്റ്റേഴ്സ് എന്നാണ്. രഹസ്യ ഗോവേണിയുടെ പടിയിലിരിക്കുന്നു എൻ്റെ പ്രാവേ എന്ന് പറഞ്ഞാൽ അവൻ്റെ സന്നിലേക്ക് കയറി ചെല്ലുവാൻ അവൾക്കൊരു രഹസ്യ ഗോവേണിയുണ്ട്. നമ്മളത് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രാർത്ഥനയെക്കുറിച്ചാണ് അത് കാണിക്കുന്നത്. അത് ആർക്കും അറിയാത്തൊരു ഗോവേണി അവൻ്റെ സന്നിധിയിൽ കയറി ചെല്ലുവാൻ അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവ്, ഇൻ ദ സീക്രട്ട് സ്റ്റേസ് ഇരിക്കുന്നതിൻ്റെ പ്രാവേ. അപ്പോൾ ആ ഗീതം അതിൻ്റെ രൂപകാലങ്കാരത്തിൽ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഒരു കവിതയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് ഇത് ഹൃദയത്തോടുള്ള ഒരു ഗീതമാണ്. ഇറ്റ്സ് എ സോങ് ടു ദ ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഈസ് കൺസേണിങ് ലവ്. വ്യത്യസ്തമായ സ്നേഹമുണ്ട്. ഇവിടെ പറയുന്ന സ്നേഹം ശൂന്യമയും സോളമനുമായിട്ടുള്ള സ്നേഹം. ഇറ്റ്സ് എ ബ്രൈഡൽ ലവ്, ഇറ്റ്സ് നോട്ട് എ ബേബി ലവ്. നമ്മൾ നോക്കണം, ബേബി ലവ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ബ്രൈഡൽ ലവ്. ഒരു മണവാളനും മണവാട്ടിയുമായിട്ടുള്ള സ്നേഹം ഒരു കുഞ്ഞും അമ്മയുമായിട്ടുള്ള സ്നേഹമായിട്ടല്ല. ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇൻ ദിസ് വേൾഡ് ഈസ് എൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. ലോകത്തിലുള്ള ഏറ്റവും അഭേദ്യമായ ബന്ധം ഭാര്യവർത്തൃ ബന്ധമാണ്. ആ ബന്ധമാണ് സഭയും ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിനെടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ മഹത്വം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഇൻറ്റിമേറ്റ്. മാത്രമല്ല സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നത് ആ വിധത്തിലുള്ള ഒരു സ്നേഹബന്ധമാണ്. അത്ര വലിയ അഭേദ്യമായ ബന്ധം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യെശയ്യാവ് 62:5 നോക്കിക്കാട്ടെ. പല വാക്യങ്ങളുണ്ട്, എന്നാൽ യെശയ്യാവ് 62:5 വാക്യം,
യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും.
ഒരു മണവാളൻ മണവാട്ടിയെ സന്തോഷിക്കുന്നതിലാണ് ദൈവം തന്നെ ജനത്തിൽ സന്തോഷിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, God delights in his people just like a bridegroom delights in his bride. മണവാളൻ മണവാട്ടി സന്തോഷിക്കുന്നതാണ് ദൈവത്തിന്റെ ജനത്തിൽ സന്തോഷിക്കുന്നത്. That's a relationship. ക്രിസ്തുവിനെ സഭയെയും കുറിച്ച് എഫേസ്യർ 5 പറയുമ്പോൾ ഭാര്യവർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു. അതാണ് ദൈവത്തിന് തന്റെ ജനത്തോടുള്ള ബന്ധം, സ്നേഹം. അതാണ് ആ ഇൻറ്റിമസി. ആ ഇൻറ്റിമസിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രദർശിപ്പിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ എ ഫുൾ ഗ്രോൺ ബ്രൈഡൽ ലവ്. വളർന്നു വരുന്ന ഒരു സ്നേഹത്തെക്കാട്ടുപരി ഒരു ബ്രൈഡൽ ലവ് എന്ന് പറയുമ്പോൾ ഷീസ് ഗ്രോഡപ്പ് ആൻഡ് മെച്ചുവേർഡ്. അതിന് അവൾ വളർന്നിട്ട് ഒരു സ്നേഹം കൊടുക്കുന്നു. കാരണം ഈ ഗീതം പഠിച്ചു വരുമ്പോൾ കാണാം, എൻ്റെ അമ്മയുടെ പുത്രിമാരെന്നൊക്കെ വായിക്കുന്നുണ്ട്. മൈ മദേഴ്സ് ചിൽഡ്രൻ, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ വളരാത്തരെ അത് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഒരു കാന്തിയുടെ സ്നേഹത്തിലേക്ക് വളർത്തപ്പെട്ട ശുനമി സഭ, ഇത് വ്യക്തിപരമായ ബന്ധത്തിൽ നമുക്കെടുക്കാം. സഭയിലുള്ള എല്ലാവർക്കും ആ ഒരു ബ്രൈഡ് ലവ് ഇല്ല. കർത്താവിനോട് ആവശ്യത്തിലുള്ള സ്നേഹമില്ല. ഒരു ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. എന്നാൽ സഭയെക്കുറിച്ച് മൊത്തത്തിൽ കർത്താവ് അത് ആഗ്രഹിക്കുന്നു. എന്നാൽ സഭയിൽ ആ സ്നേഹം കൊടുക്കുന്ന വ്യക്തികൾ കർത്താവിനുണ്ട്. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. എല്ലാവരും രാജകുമാരികൾ എന്നല്ല സങ്കീർത്തനം 45 പറഞ്ഞ്, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നമ്മളിവിടെ നോക്കിയാട്ടെ, യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചു നമുക്കറിയാം. പക്ഷെ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചെന്നുകൊണ്ട് അതറിയാമോ? ദാവീദിന്റെ വിക്ടറി കൊണ്ടാണ്. അവൻ ഗൊലിയാത്തിനെ തകർത്തപ്പോൾ യോനാഥാന്റെ ഹൃദയം ദാവീദിനോട് പറ്റി. എന്നാൽ ഈ ശേബാരാജ്ഞി ശലോമോനെ കാണാൻ വന്നിട്ട് അവന്റെ മഹത്വവും അവന്റെ ഗ്ലോറിയും കണ്ടിട്ട് അവളുടെ ഹൃദയം അവനിലേക്ക് പറ്റിച്ചേർത്തു. ഈ കഥാവുമായിട്ടുള്ള നമ്മുടെ സ്നേഹം നോക്കുക, ഈ അവനോടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹമാണ്. ഈ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഉയരണം. ദൈവക്കളായിട്ടുള്ള നമ്മൾ വാസ്തവത്തിൽ ഉയരേണ്ടത് ആ സ്നേഹത്തിലാണ്. നമുക്ക് ഉത്തമഗീതം ഒന്ന് എടുക്കാം, ഒന്ന് രണ്ടും വാക്യം നോക്കാട്ടെ. ആ രണ്ടാം വാക്യം അതിന്റെ കീ
വേഴ്സാണ്.
ഈ പുസ്തകം ആരംഭിക്കുന്ന നോക്കാട്ടെ, ഈ ശൂനമി അവൾ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവളുടെ സാധാരണ ജീവിതം വിട്ടിട്ട് ഷീ സീക്കിംഗ് ഫോർ എ മോർ ഇന്റിമേറ്റ് ആൻഡ് ക്ലോസ്നെസ് ടു ഹിം. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന ഏറ്റവും അടുത്ത ബന്ധമാണ് അധര ചുംബനം. നമ്മൾ തിരുവഞ്ചനത്തിൽ ഒരുപാട് ചുംബനങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. ഇവിടെ അധര ചുംബനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, അവള് ഒരു പത്തുവരത്തെ ജീവിതമൊക്കെ നയിച്ചുകൊണ്ടിരുന്നു, കർത്താവിനോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, കർത്താവിനെ അറിഞ്ഞിരുന്നു, ആ വിധത്തിലൊക്കെ ജീവിച്ചു പോയിരുന്നു. അതൊരു സാധാരണ ക്രിസ്ത്യൻ ലൈഫാണ്. എന്നാൽ ആ സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരുപടിയുടെ ചുവട് മുന്നോട്ടെടുത്ത് വെച്ചു. ഐ വാണ്ട് എ മോസ്റ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം, ഐ വാണ്ട് ടു നോ ഹിം മോർ ക്ലോസ്ലി, ഐ വാണ്ട് ഹിസ് കിസസ് ഓഫ് ഹിസ് മൗത്ത്. അവന്റെ ആദരത്തിന്റെ ചുംബനം എനിക്ക് വേണം. ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്ത്യ ജീവിതത്തിൽ വളർച്ച ഇവിടെയാണ്, ഇവിടാണ് വളർച്ച. ഞാൻ രഹസ്യം ചൂണ്ടിക്കാണിക്കുക, ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ ആരാണ് കർത്താവിൽ വളരുന്നതെന്ന് ചോദിച്ചാൽ ഈ വിധത്തിൽ ആഗ്രഹമുള്ളവരാണ്. ഒരു സാധാരണ ലെവലിൽ ജീവിച്ചാൽ ഹി വിൽ ബി അൻ ഓർഡിനറി പേഴ്സൺ, അവൻ അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കും. എന്നാൽ ബൈബിളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ബൈബിളിൽ കർത്താവ് എടുത്തു കാണിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. ഉദാഹരണമായിട്ട് ദാവീദിനെ കുറിച്ച് വായിക്കുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയും. മാൻ ആഫ്റ്റർ മൈ ഗോഡ്സ് മൈ ഓൺ ഹാർട്ട്സ്. എന്തുകൊണ്ടാണ്? ദാവീദ് പാപം ചെയ്ത് എത്ര ഭയങ്കര പാപം ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കാട്ടെ, അവന്റെ ഹൃദയം എങ്ങനെയായിരുന്നു. സങ്കീർത്തനം 63:1-2 വാക്യം നോക്കാട്ടെ. സങ്കീർത്തനം 63:1-2 വാക്യം, എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കും. മൈ സോൾ ആൻഡ് മൈ ബോഡി തേർസ്റ്റത് ആഫ്റ്റർ ദീ. കോരവുത്തന്മാർ, ഞാൻ നീർത്തോടുകൾക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മോശയെ കുറിച്ച് എന്ത് ചോദിക്കേ? ദൈവത്തിനോടുകൂടെ സംസാരിച്ച മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ, താൻ പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാട് 33:18, ഷോ മീ ദൈ ഗ്ലോറി, ഐ ബിസീച്ച് ദീ, ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണം. അവരുടെ ഓർഡിനറി ലൈഫ് കൊണ്ട് അവർ തൃപ്തിപ്പെടുകയല്ല. ദൈ വോണ്ട് നോ ഹിം മോർ ക്ലോസ്ലി ആൻഡ് ഇന്റിമേറ്റ്. എനിക്ക് നിന്നെ അറിയണം. മോശ പ്രാർത്ഥിക്കുകയാണ് പുറപ്പാട് 33:18, ഐ ബിസീച്ച് ദീ, ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണേ. പൗലോസിനെ നിർത്തെ, നമ്മൾ പറയും പൗലോസിനെ പോലെ നമുക്ക് ആകണമെന്ന് പറയും. പക്ഷെ പൗലോസ് എന്താ, നീറോയുടെ വാളുകൊണ്ട് അറുക്കപ്പെടാൻ പോവുകയാണ്. ഫിലിപ്പിലേഖനം എഴുതുന്നതിന് മുമ്പ് താൻ മരിക്കാൻ പോവുകയാണ്. മരണത്തോട് അടുത്ത് നിൽക്കുമ്പോഴും താൻ ആ ലേഖനം എഴുതുമ്പോൾ താൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ദാറ്റ് ഐ മേ നോ ഹിം, എനിക്ക് അവനെ അറിയണം. അവന്റെ മരണത്തെയും പുനരുത്ഥാന ശക്തിയും അനുഭവിച്ചറിയണം. ഐ വാണ്ട് ടു നോ ഹിം, ഐ വാണ്ട് ടു നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. കോരവുത്തന്മാർ, എനിക്ക് മരണത്തോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. കർത്താവിന്റെ ജനനത്തിങ്കൽ പറഞ്ഞൊരു ഒരു ഭാഗം, Luke 1:51 നോക്കാട്ടെ. ഇതൊരു വലിയ രഹസ്യമാണ്. ഈ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, Luke 1:53. കർത്താവിന്റെ ജനനത്തോളം വന്നതല്ല, അവൻ വിശപ്പുള്ളവർക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമ്പോൾ സമ്മനന്മാരെ വെറുതെ അയച്ചു കളയും. 107 നിർത്തെ, 107:9 അവൻ ആർത്തിയോളം തൃപ്തി വരുത്തും, വിശപ്പുള്ളവരെ നിറയ്ക്കും എന്നാ എടുത്തു പറഞ്ഞു, സമ്പന്നന്മാരെ എന്നോയും വെറുതെ അയച്ചു കളയും. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ ശ്രദ്ധിച്ചു നോക്കി, സമ്പന്നന്മാരായ പരീശന്മാരും ഒക്കെ കർത്താവിന്റെ അടുക്കൽ വന്ന് എന്തെങ്കിലും നന്മ അനുഭവിച്ചോ? ഇല്ലേ. എന്നാ ഒന്ന് ആലോചിച്ചേ, കർത്താവിന് വേണ്ടി ദാഹിക്കുക, കേഴുക, കർത്താവിന് വേണ്ടി വിശക്കുക, കർത്താവിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യരെ കുറിച്ചൊന്ന് വായിച്ചേ, അവർ ഉയർന്നു വന്നു. നോക്ക, ഇവിടെ ഈ പുസ്തകം തുടങ്ങുമ്പോൾ ശൂനമ്മിയുടെ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, അവന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. ലെറ്റ് ഹിം കിസ് മീ വിത്ത് ദ കിസസ് ഓഫ് ഹിസ് മൗത്ത് എന്ന് പറഞ്ഞാൽ, ഒരു ഓർഡിനറി ലൈഫ് വിട്ടിട്ട് ഒന്നുകൂടെ കർത്താവിനോട് അടുക്കുവാനുള്ളൊരു കൊതി, കർത്താവിനോട് കുറച്ചുകൂടെ അടുക്കുവാനുള്ള. ഐ വാണ്ട് എ പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത്, എനിക്ക് മറ്റുള്ളവർ എന്തു ആയിക്കൊള്ളട്ടെ, ഐ വാണ്ട് എ ക്ലോസ് ലവ് വിത്ത് ഹിം. ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളരും. എന്നാൽ നമ്മൾ തൃപ്തി എപ്പോൾ അടഞ്ഞോ അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയും നിൽക്കും. നമ്മുടെ ആത്മീയ വളർച്ചയുടെ രഹസ്യം നമ്മളിവിടെ കാണുകയായിരുന്നു. ഈ പുസ്തകം അങ്ങനെ തുടങ്ങുന്നു. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് അവൾ ഈ വിധത്തിലുള്ള ഒരു അഭേദ്യമായ ബന്ധം കൊതിക്കുന്നത് എന്ന് നോക്കാട്ടെ. മൂന്ന് കാരണങ്ങൾ പറയുന്നു. നിന്റെ പ്രേമം വീഞ്ഞിൽ രസകരമാണ്, നിന്റെ തൈലം സൗരഭ്യമായതാണ്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കും, അതുകൊണ്ട് കന്യകുമാർ നിന്നെ സ്നേഹിക്കുന്നു. Therefore, do the virgins love thee. Why? മൂന്ന് കാരണങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഫോർ ദൈ ലവ് ഈസ് ബെറ്റർ ദാൻ വൈൻ. നിന്റെ സ്നേഹം വീഞ്ഞിലും രസകരമാണ്. ഈ ലോകം തരുന്ന ഏറ്റവും വലിയ ഇമ്പം എന്ന് പറയുന്നത് വീഞ്ഞാണ്. ഈ ലോകം തരുന്ന രസകരമായ സാധനങ്ങൾ വീഞ്ഞാണ്. ലോകത്തിന് മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ ലോകം തരുന്ന വീഞ്ഞ്. പക്ഷെ ഈ ശൂനമി പറയുന്നതന്നെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാണ്. എന്നാലോചിച്ച് നോക്കിയേ, മദ്യത്തിന് ഒരു പക്ഷെങ്കിൽ അല്പം ആ വീഞ്ഞിന് അല്പം ഒരു കിക്കും രസവും ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞേക്കാം. ബട്ട് യുവർ ലവ് ഈസ് ബെറ്റർ ദാൻ വൈൻ. ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു സംതൃപ്തി വേറെ എങ്ങും കിട്ടത്തില്ല. ഫോർ ദൈ ലവ് ഈസ് ബെറ്റർ ദാൻ വൈൻ. മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നതാണ് വീഞ്ഞെന്ന് ന്യായസന്മാർ 9:13 നമ്മൾ വായിക്കുന്നുണ്ട്. ചിലർ വാക്യം നോട്ട് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ന്യായസന്മാർ 9:13 നമ്മളത് വായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ രസമെന്ന് മുന്തിരി പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവിനെ കണ്ടുമുട്ടിയവർ അവർ തൃപ്തരാണ്. ഞങ്ങൾ ഇന്നും സംസാരിക്കുകയായിരുന്ന ആ വിഷയം, ഈ ലോകത്തിന് മനുഷ്യൻ ഓടി നടക്കുക, അവനൊന്നിനും ഒരു തൃപ്തിയില്ല. എന്നാൽ ദൈവദാസന്മാർ പാടിയ പോലെ, നിൻ സന്നിധി മതി, ഹാ നിൻ സന്നിധി മതി യേശുവേ. അവൻ്റെ സാന്നിധ്യം കണ്ടവര് മതി എന്ന് പറയുകയാണ്. ഞാനിന്നും തോന്നുന്നു ആ ദൈവദാസന്മാരുടെ ജീവിതമൊക്കെ, FW ഗ്രാൻഡ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഒരു ബൈബിള്, സെറ്റ് ഓഫ് ബൈബിൾ എൻ്റെ അവിടെ, ന്യൂമറിക്കൽ ബൈബിൾ. അദ്ദേഹത്തിൻ്റെ ചിത്രം അതിൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് എഴുതി വെച്ചിട്ടുണ്ട്. മരിക്കുമ്പം ബൈബിള് കയ്യിൽ നൂർത്തിരിപ്പുണ്ട്. മൂന്ന് വാക്ക് പറഞ്ഞു, ഓ ദ ബുക്ക് എന്ന് പറഞ്ഞ് മരിക്കുകയാണ്. ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് അവിടെ വിട്ടുപോകാൻ കഴിയുന്നില്ലേ. പാട്ടുകാരൻ പാടിയ പോലെ, നിൻ സന്നിധി മതി, ഹാ യേശുവേ, നിൻ പ്രസാദം മതി. എന്തൊരു തൃപ്തിയാ, എന്തൊരു സംതൃപ്തിയാണ്. ലോകത്തുള്ള മനുഷ്യനെ ലോകം മുഴുവൻ നേടിയാലും തൃപ്തിയില്ലേ. ശുനിമി അതാണ് പറഞ്ഞത്, ദൈ ലവ് ഈസ് ബെറ്റർ ദാൻ വൈൻ. നിന്റെ സ്നേഹം വീഞ്ഞിൽ രസകരമാണ്. രണ്ടാമത് അവൾ പറഞ്ഞു, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ദൈ നെയിം ഈസ് ആൻ ഓയിൻമെന്റ് ഫോർ ദ ഫോർത്ത്. നമ്മൾ ഇതുള്ള ബന്ധത്തിൽ ചിന്തിച്ച് നോക്കിയേ, ലോകത്തിലുള്ള വലിയവരുടെ പേരുകളൊന്നും എടുത്തെ, ഏത് വലിയ മനുഷ്യന്റെ പേരെടുത്താലും ആ പേരിനോടുള്ള ബന്ധത്തിലുള്ള ദുർഗന്ധമുണ്ട്. കാറൽ മാർക്സോ ആരെ വേണേലും എടുത്തു, ആ പേരിനോടുള്ള ബന്ധത്തിലുള്ള ദുർഗന്ധം ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ പേരെന്നെടുത്ത് ആ പേരിനെ കുറിച്ച് വായിക്കുന്നു, അത് പകർന്ന തൈലം പോലാണ്. പകർന്ന തൈലത്തിന്റെ പ്രത്യേകത എന്നാ, ഓയിൽ പോർ ഫോർ, അതിന്റെ സൗരഭ്യം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ നാമം നമുക്കറിയാം, ക്രൂശിൽ അവൻ തകർക്കപ്പെട്ടപ്പോൾ ദൈവസ്നേഹത്തിന്റെ സൗരഭ്യം അത് ലോകം മുഴുവൻ പകർന്നു. അതുകൊണ്ട് അവിടെ വായിക്കുന്നത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കും, അതിന്റെ സൗരഭ്യം അതിങ്ങനെ പരന്നുകൊണ്ടിരിക്കുക, ലോകത്തിൽ നിന്നും അത് പരന്നുകൊണ്ടിരിക്കുക. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന്, നിന്റെ സ്നേഹം വീഞ്ഞിലും രസകരമാണ്. രണ്ടാമത് പറഞ്ഞത് നിന്റെ അതിലെ സൗരഭ്യമായത്. മൂന്നാമത് പറഞ്ഞത് നിന്റെ നാമം പകർന്ന തൈലം പോലെ, പോർ ഫോർ, അത് ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവിനെ കുറിച്ച് വായിക്കുന്നു. ഇവിടെ വായിക്കുമ്പോൾ, ദേർഫോർ, അതുകൊണ്ട് കന്യകുമാർ നിന്നെ സ്നേഹിക്കുന്നു. ഇതുകൊണ്ട്, ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് കന്യകുമാർ നിന്നെ സ്നേഹിക്കുന്നു. ആരാണ് ഈ കന്യകുമാർ? വെളിപാട് ദിവസം 14:4 വായിക്കുന്നുണ്ട്. കന്യകുമാർ ആരാണ്? ലോകത്തിന്റെ കളങ്കം പറ്റാ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന കന്യകുമാർ. 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്രിസ്തുവിനെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ നിർമ്മല കന്യകുമാർ, ലോകത്തിന്റെ കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർ, അവർ നിന്നെ സ്നേഹിക്കുന്നതിന്റെ കാരണം ഇതാണ്, നിന്റെ സ്നേഹം വീഞ്ഞിലെ രസമാണ്, നിന്റെ തൈലം സൗരഭ്യമായതാണ്, നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. മൂന്ന് കാരണങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ കുറച്ചുകൂടെ അഹനമായി ചിന്തിച്ചാൽ ഇത് മൂന്ന് കാരണങ്ങൾ നമ്മൾ കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് ഇടയാക്കി തീർക്കും. പിന്നീട് ഈ അധര ചുംബനമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറെ ഒരു വലിയ ആഴമേറിയ ആശയമുണ്ട്. ആരുടെ അധരത്തിൻ്റെ ചുംബനമാണ്? കർത്താവിൻ്റെ അധര ചുംബനമാണ്. കർത്താവിൻ്റെ അധരത്തെക്കുറിച്ച് ഒരുപാട് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം 45:2 അവിടെ നമ്മൾ വായിക്കുന്നു, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. ലാവണ്യം, ഗ്രേസ് ഇസ് പോർഡ് അപ്പോൺ യുവർ ലിപ്സ്. പിന്നീട് Luke 4:22 എല്ലാവരും അവനെ പുകഴ്ത്തി, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ദ ഗ്രേഷ്യസ് വേർഡ്സ്, കർത്താവിൻ്റെ വാക്കുകൾ, ഗ്രേസ് അത് കൃപ പകർന്നതാണ്, അത് ലാവണ്യ വാക്കുകളാണ്, ഗ്രേഷ്യസ് വേർഡ്സ് ആണ്, ഗ്രേഷ്യസ് വേർഡ്സ്. കർത്താവ് മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ വാസ്തവത്തിൽ ഗ്രേഷ്യസ് വേർഡ്സ് ആണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഉദാഹരണമായിട്ട് ആ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നിട്ട് കല്ലെറിയുവാൻ ആളുകൾ കൂടി നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ അവൾക്ക് എന്തൊരു ആശ്വാസകരമായിരുന്നു. സ്മുർനാസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട് കൊന്നുകൊണ്ടിരുന്ന സഭയോട് കർത്താവ് പറഞ്ഞു, ഞാനും മരിച്ചവനായിരുന്നു, നീ മരണം വരുന്നു വിശ്വസനായിട്ടിരിക്കുക. ഏകാന്തത അനുഭവിക്കുന്നവരുടെ അടുക്കൽ വന്ന് കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒരു നാളും ഞാൻ നിന്നെ കൈവിടില്ലേ. അവന്റെ അധരത്തിൽ നിന്ന് വന്ന വാക്കുകള്, കൃപയും സത്യവും അവനിൽ കൂടെ കടന്നു വന്നിട്ട് നമുക്കത്ര ആശ്വാസമാണ്. ഈ വാക്കുകള്, ഈ വചനങ്ങള് വായിക്കുവാനും പഠിക്കുവാനും അറിയുവാനും അടുത്തറിയുവാനും ആ അധരങ്ങൾ കൊണ്ടുള്ള ഒരു ചുംബനത്തിന് വേണ്ടി കൊതിക്കുന്നെന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകളോടുള്ള അഭേദ്യമായ ഒരു ബന്ധം, ആ ലാവണ്യ വാക്കുകള് എനിക്ക് പഠിക്കുവാനും അറിയുവാനും വലിയ ആഗ്രഹം. അധരം കൊണ്ടുള്ള ചുമന എന്ന് പറയുമ്പോൾ ആശയം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്നും നോക്കുക, ലോകത്തില് എത്രയോ വിശ്വാസികൾ എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കുന്നാൽ കർത്താവിന്റെ വാക്കുകള് അവർക്ക് ആശ്വാസമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നാലാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, അവൾ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചാട്ടെ. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളികളിലേക്ക് കൊണ്ടുവന്നു, ഞങ്ങൾ നിന്നിലെ ഉല്ലസിച്ച് ആനന്ദിക്കും. ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അല്പം ആ ബൈബിളിലോട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആരെ വലിക്കണം? ആരാണ് ഓടിപ്പോകുന്നത്? എന്നെ വലിക്കിയാൽ ഞങ്ങൾ ഓടിപ്പോകും, എന്നെ പള്ളിയറയിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഉല്ലസിച്ച് ആനന്ദിക്കും. വാക്ക് ശ്രദ്ധിച്ചോ. ഇറ്റ് ഈസ് ഐ ഹു ഈസ് ബ്രോട്ട് ഇൻ ടു ദ ചേംബർ, ബട്ട് ഇറ്റ് ഈസ് വി ഹു ഈസ് റിജോയ്സിംഗ്. ഇറ്റ് ഈസ് ഐ ഹു ഈസ് ഡ്രോൺ ടു യു, ബട്ട് ഇറ്റ് ഈസ് വി ഹു ആർ റണ്ണിങ് ആഫ്റ്റർ യു. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ, എന്നെ നിന്നോട് അടുപ്പിച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് നിന്റെ പുറകെ വരും, എന്നെ നിന്റെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കും. അതിന്റെ അർത്ഥം എന്താ? ഇഫ് ഐ ആം ക്ലോസ് ടു ദ ലോർഡ്, ഐ ക്യാൻ മേക്ക് മെനി പീപ്പിൾ ഹാപ്പി. അതാണ് ഇവിടെ പറയുന്നത്, എന്നെ നിന്നോട് അടുപ്പിക്കണം, നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ഇംഗ്ലീഷ് എന്ന് വായിച്ചാൽ ഡ്രോ മീ ആഫ്റ്റർ ദീ, ഡ്രോ മീ ആഫ്റ്റർ ദീ. അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? ആ വാക്ക് മനസ്സിലാക്കാൻ യോഹന്നാൻ 6:44 നമ്മൾ വായിച്ചാൽ കഥാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആരും എന്റെ അടുക്കൽ വരില്ലെന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ അൺലെസ് ദ ഫാദർ ഡ്രോസ് നോ വൺ കം ടു മീ. അപ്പൊ കർത്താവിന്റെ സന്നിധി നമ്മൾ വന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താണ്? ഫാദർ ഹാസ് ഡ്രോൺ അസ്, പിതാവ് നമ്മെ അവനോട് അടുപ്പിച്ചു. അതേ പദമായി ഇവിടെ ചുനിമി പറയുന്നത്, ഡ്രോ മീ ആഫ്റ്റർ ദീ. അവൾ അവനോടുള്ള അഭേദ്യമായ ബന്ധം കൊതിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഡ്രോ മീ ആഫ്റ്റർ ദീ, എന്നെ ഒന്നുകൂടെ ഒന്ന് അടുപ്പിക്കണേ, നിന്നോട് അടുപ്പിക്കണമേ, എന്നെ ഒന്നുകൂടെ ഒന്ന് അടുപ്പിക്കണം. ഐ വാണ്ട് ടു ബി മോർ ക്ലോസ് ടു യു. പക്ഷേ ഞാൻ എങ്ങനെ എന്റെ കർത്താവിനോട് അടുത്താൽ അതിന്റെ ഫലം ആർക്കാ ഉണ്ടാകുന്നേ? ഒന്ന് നോക്കി, എനിക്ക് തന്നെയാണോ ഉണ്ടാകുന്നേ? ഞങ്ങൾ ഓടിപ്പോകും, വി വിൽ മേക്ക് ഹേസ്റ്റ്. എന്നെ പള്ളിയറിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ ഉല്ലസിച്ച് സന്തോഷിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ, ഞാൻ എന്റെ കർത്താവിനോട് അടുത്ത് ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം അനേകർക്കുണ്ടാകും. അതാണ് യെസ്. ഒരാൾ കർത്താവിനോട് നടക്കാമെങ്കിൽ, ഒരാൾ കർത്താവിന്റെ സന്നിധിയോട് അടുത്തിരിക്കാമെങ്കിൽ, ഒരാൾ കർത്താവിനെ അഭേദ്യമായി സ്നേഹിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം ആർക്കൊക്കെ ഉണ്ടാകും? അനേകർക്കുണ്ടാകും. അപ്പോൾ ഞാൻ അനേകർക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കേണ്ടത്? ആദ്യം, ഐ ഷുഡ് ബി ക്ലോസ് ടു ഹിം, ഐ ഷുഡ് ബി ഡ്രോൺ ടു ഹിം. ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ ആത്മീയമായിട്ട് അടുപ്പിക്കണമെങ്കിൽ, കർത്താവിനോട് അടുപ്പിക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കർത്താവിനോട് അടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്നെ നിന്റെ പിന്നാലെ വലിക്കുക എന്ന് പറയുമ്പോൾ യോഹന്നാനെന്ന് എടുത്താൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം 6:44 ആ അതേ അധ്യായത്തിൽ കാണിക്കാം എന്തായി അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നോക്കിയാട്ടെ, യോഹന്നാൻ 6:44, പിതാവ് ആകർഷിച്ചില്ലാതെ ആർക്കും അടുത്ത് വരാൻ കഴിയില്ല. ഇനി അതിന്റെ 65 അതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. 65 പിതാവ് കൃപ തന്നിട്ടല്ലാതെ എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല, എന്റെ പിതാവ് ആകർഷിക്കാതെ എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. 65 പറഞ്ഞു, എന്റെ പിതാവ് കൃപ തരാതെ അടുത്ത് വരാൻ കഴിയില്ല. അപ്പോൾ കർത്താവിന്റെ സന്നിധിയോട് നമ്മൾ അടുത്തു വന്നത് പിതാവ് കൃപ തന്നിട്ടാണ്. അപ്പൊ ശൂന്യം ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ അടുക്കലോട്ട് എന്നെ അടുപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെയും പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എനിക്ക് കൂടുതൽ കൃപ തരണം, ഗിവ് മീ മോർ ഗ്രേസ്, മോർ ഗ്രേസ്, ഐ വാണ്ട് മോർ ഗ്രേസ്. എനിക്ക് നിന്നോട് കൂടുതൽ അടുക്കുവാൻ എന്ത് വേണം? എനിക്ക് കൂടുതൽ കൃപ വേണം, പരിശുദ്ധാത്മാവ് എന്നെ കൂടുതൽ അടുപ്പിക്കണം. അതിനുവേണ്ടി അവൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഭാഗം 4 ഓ 4 നോക്കിയാട്ടെ, രാജാവ് എന്നെ പള്ളിയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദ കിങ് ഹാസ് ബ്രോട്ട് മീ ഇൻ ടു ഹിസ് ചേംബേഴ്സ്. The king has brought me into his chambers. എന്ന് പറഞ്ഞാൽ ചേംബർ എന്നുള്ളതിന്റെ അർത്ഥം ബ്രൈഡ് ചേംബർ എന്നാണ്, മണവറ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കടന്നു വരുന്ന ഒരിടമല്ല, ഒരു രഹസ്യ ഇടമാണ്. ആ മണവാളനും മണവാറ്റിയും കൂടെ അകത്ത് കയറിയിരിക്കുന്ന ഇടമാണ്. നോക്കുക, ദ കിങ് ഹാസ് ബ്രോട്ട് മീ ടു ഹിസ് ചേംബേഴ്സ്. എന്നെ രാജാവ് പള്ളിയറയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. He has brought me to his chambers. ആ ഉള്ളിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, അവൾ അവന്റെ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അവനോട് അടുക്കുവാനായിട്ട് കൊതിച്ചു, കുറയ്ക്ക് വേണ്ടി യാചിച്ചു. രാജാവ് ഉടനെ എന്ത് ചെയ്തു? ഹി ബ്രോട്ട് ഹേർ ഇൻ ടു ഹിസ് ക്ലോസ് ഇന്റിമേറ്റ് റിലേഷൻ. ആ പള്ളിയറയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. ഈ പള്ളിയറയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഓർക്കണം, അതുവരെയും അവൾ അന്നുവരെ ഈ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് അവൾ കുറച്ചുകൂടെ അടുത്തറിഞ്ഞു. ശ്രദ്ധിച്ചേ, അന്നുവരെ കർത്താവിനെ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ആ പള്ളിയറയ്ക്കുള്ളിൽ, ആ ബ്രൈറ്റ് ചേംബറിനുള്ളിൽ അവന്റെ മഹത്വം അവൾ കുറച്ചുകൂടെ മനസ്സിലാക്കി. അവനെ അറിയപ്പെടേണ്ട പോലെ അറിഞ്ഞു, കാണേണ്ട പോലെ കണ്ടു. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, എന്താണെന്നറിയാമോ? ഇവൾ കരയാൻ തുടങ്ങി. അഞ്ചാം വാക്യം ഒന്ന് വായിച്ചേ, അഞ്ചാം വാക്യം. അവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഈ രാജാവിന്റെ പള്ളിയറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് സംഭവിച്ച ആദ്യത്തെ കാര്യം എന്ന് നോക്കാട്ടെ.
ഞാൻ കറുത്തവളെങ്കിലും കേദാരിയ കൂടാരങ്ങളെ പോലെയും സലോമോന്റെ തിരിച്ചിലുകളെ പോലെയും അഴകുള്ളവളാകുന്നു.
നോക്കുക, ഇന്നർ ചേംബറിൽ ഈ പ്രിയനോട് അകത്തെ മന്ദിരത്തിൽ വന്നപ്പോൾ അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അവൾ പറയുകയാണ്, ഐ ആം ബ്ലാക്ക് ബട്ട് കോംലി. ഷീ ന്യൂ ദാറ്റ് ഷീ വാസ് ബ്ലാക്ക്. ഈ പ്രിയന്റെ ഒരു മണവാറ്റിയായിട്ട് ഇരുപ്പാൻ അവൾ യോഗ്യതയുള്ളവളല്ലെന്ന് മനസ്സിലായി. ദാറ്റ് വാസ് ഹർ ഫസ്റ്റ് കൺവിക്ഷൻ, ഐ ആം ബ്ലാക്ക് ബട്ട് കോംലി. ഞാൻ കറുത്തവളാണ് എന്നാൽ സൗന്ദര്യവതിയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, ഈ കർത്താവിനോട് അടുത്തു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിനോട് അടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കരയും. അയ്യോ, ഞാൻ എത്ര അഴുക്കനായ ഒരാളാണ്, അയ്യോ എന്റെ കുറവ് എത്ര വലുതാണെന്ന് ഞാൻ ഓർക്കും. നമ്മളൊക്കെ കരഞ്ഞു പോകും ചില സന്ദർഭങ്ങളിൽ. ഈ കർത്താവിനോട് നമ്മൾ അടുക്കും തോറും നമ്മുടെ അഴുക്ക് നമ്മൾ കൂടുതൽ മനസ്സിലാകും. ഞാൻ വചനത്തിൽ തന്നെ കുറച്ച് തെളിവുകൾ തരാം. ഉദാഹരണമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ കുറ്റമറ്റവൻ. ന്യായപ്രമാണം കൊണ്ട് എന്നെ പരിശോധിച്ച് നോക്കിയാൽ എനിക്കൊരു കുറ്റവുമില്ലെന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞുകൊണ്ട് നടന്നാ. ഈ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞു. റോമലേഖനം 7:2 രണ്ടിൽ പറയുമ്പോൾ കരയാൻ തുടങ്ങി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിന്മ പ്രമാണം എന്റെ ശരീരത്തിൽ കിടക്കുകയാണ്. പൗലോസിന് എപ്പോഴാണ് ഇതുണ്ടായത്? When he became more close to the Lord. കർത്താവിനോട് അടുത്തപ്പോൾ മനസ്സിലായി, ഈ പൗലോസ് പറഞ്ഞ ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അനന്യനല്ല, ഞാൻ കുറവുള്ളവനാണെന്ന് പൗലോസ് മനസ്സിലായി. നമ്മള് യെശയ്യാ പ്രവചനം 6:5 ആരാണ് ഈ വെളിച്ചം കിട്ടിയത്? പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ. അപ്പോഴും ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ശുശ്രൂഷിക്കുകയാണ്, വലിയ പ്രവാചകനായിട്ട് ശുശ്രൂഷിക്കുകയാണ്. ചെറിയ പ്രവാചകനല്ല, വലിയ പ്രവാചകൻ. എന്നാല് ആ കർത്താവിനെ, ദൈവത്തെ ഉയർന്നും മുങ്ങിയുള്ള സിംഹാസനത്തിൽ കണ്ടു. 5 എന്താ വായിക്കുന്നത്? മതി, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്തവൻ. എപ്പോഴായി ശുദ്ധിയില്ലാത്തവെന്ന് പറഞ്ഞ്, അതുവരെയും പ്രവാചകനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന, ഒരു പ്രവാചകനായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന യെശയ്യാവ് എപ്പോഴാണ് ആ ഉയർന്നും പൊങ്കിയുള്ള സിംഹാസനത്തിൽ അവന്റെ മഹത്വം കണ്ടപ്പോൾ പറയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. പൗലോസ് അനന്യനെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന പൗലോസ് ആ കർത്താവിനെ അറിയപ്പെടേണ്ട പോലെ അറിഞ്ഞപ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 5:8 പത്രോസ് ഒരു സന്ദർഭത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞ വാക്കന്ന, എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഡിപ്പാർട്ട് ഫ്രം മീ, അവന്റെ മഹത്വത്തിന് മുന്നിൽ പത്രോസിന് നിൽക്കാൻ കഴിയുന്നില്ല. ഡിപ്പാർട്ട് ഫ്രം മീ, എന്നെ വിട്ടുപോകുക, ഞാൻ പാപിയായ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിനോട് നമ്മൾ അടുക്കുമ്പോൾ, നമ്മൾ കർത്താവിനോട് അടുത്തു എന്നുള്ളതിന് ഒരു തെളിവാ എന്ത്? നമ്മുടെ കുറവുകളെ കാണുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. കർത്താവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. ശൂനമ്മയുടെ ജീവിതത്തിൽ നിയന്ത്രിച്ചേ, അവൾ കർത്താവിനോട് അടുക്കുവാൻ കൊതിച്ചു, അവളെ കർത്താവിനോട് അടുപ്പിച്ചു. അന്തർമന്ദിരത്തിൽ അവളെ കൊണ്ടുവന്നു. ആ ഇന്നർ ചേംബറിൽ അവൾ വന്നപ്പോൾ അവൾ ആദ്യം പറയുകയാണ്, ഞാൻ കറുത്തവളാണ്. ആ സൗന്ദര്യവാനായ, ആ മഹത്വമുള്ളവനായ, തേജോമനായ ആ കർത്താവിന്റെ മണവാട്ടിയായിട്ടിരിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവളല്ലേ, എനിക്കതിനുള്ള സൗന്ദര്യമില്ല. ഈ കറുപ്പ് ആദമിൽ സംഭവിച്ച കറുപ്പാണ്, ആദമിൽ സംഭവിച്ച കറുപ്പാണ്, അനാകർഷകത്വം ആ വിധത്തിലായി. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, ബട്ട് ഐ ആം കോംലി, എങ്കിലും ഞാൻ സൗന്ദര്യമുള്ളവളാണ്. എന്നിട്ട് അത് തുള്ളിഞ്ചത് എങ്ങനെയാണ്? കേദാരിയ കൂടാരങ്ങളെ പോലെ കറുത്തു, എന്നാൽ ഇന്ന് ശലോമോന്റെ തിരിശികളെ പോലെ അഴകുള്ളവളാണ്. നോക്കുക, കേദാരിയ കൂടാരങ്ങളെ കുറിച്ച് അല്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പം നമുക്ക് ഇതിന്റെ കോൺട്രാസ്റ്റ് മനസ്സിലാവും. കേദാരിയ കൂടാരങ്ങൾ, ഇതാരുടെ കൂടാരങ്ങളാണ് നോക്കാം. 25:13
ഇസ്മായിലിന്റെ
2 പുത്രനാണ് ആര്? കേദാർ. ഇപ്പൊ നമ്മളോട് വായിച്ചു കേദാരിയ കൂടാരങ്ങൾ. ഇസ്മായേൽ എന്തിന്റെ പ്രതീകമാണ്? ജഡത്തിന്റെ പ്രതീകമാണ്. കാട്ടുകഴുതയെ പോലുള്ള ഒരു മനുഷ്യനാണ്. തിരുവനന്തപുരത്തിൽ വായിക്കുന്നു ഇസ്മായേൽ കാട്ടുകഴുതയെ പോലുള്ള ജഡീയത്തിന്റെ പ്രതീകമാണ്. അവന്റെ രണ്ടാമത്തെ പുത്രനാണ് കേദാർ. നമ്മളത് ഒന്ന് ചിലർ വാക്യം നോട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പറയാണ്. ഒന്ന് തിരുവൃത്താന്തം 12 അവിടെയും ഉണ്ട്, ശ്രദ്ധിക്കുക. ഇനിയും ഉൽപ്പത്തി 16:11-12 നോക്കിയാട്ടെ. ഉൽപ്പത്തി 16:11-12 കാട്ടുകഴുതയെപ്പോലുള്ള മനുഷ്യനായിരിക്കും. സങ്കീർത്തനം 5:6 വാക്യം കേദാരിയ കൂടാരങ്ങളുടെ വേറൊരു വർണ്ണന കിട്ടുന്നുണ്ട്. 5:6 വാക്യം കേദാരിയ കൂടാരങ്ങളിൽ പാർക്കുന്ന മതി മതി ആരാണെന്നാ പറഞ്ഞ്? സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് മതി. അപ്പൊ കേദാരിയ കൂടാരങ്ങളെ കുറിച്ച് ഓർത്തെ, സമാധാന ദോഷിയാണ്, ജഡത്തിന്റെ പ്രതീകമാണ്. യെശയ്യാ പ്രവചനം 21:16-17 വാക്യത്തില് അവരുടെ കൂടാരം ആയുധങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. യെശയ്യാവ് 21:16-17 വാക്യങ്ങൾ നോക്കുക. കേദാരിയ കൂടാരങ്ങൾ സമാധാന ദോഷികളുടെ കൂടാരം, അസമാധാനം ജഡത്തിന്റെ പ്രതീകം, ആയുധങ്ങൾ കൊണ്ട് നിറച്ചു, കവർച്ചയും കൊള്ളയും നടത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂടാരം. ഈ കേദാരിയ കൂടാരങ്ങൾ ശലോമോന്റെ തിരിശീലകൾ പോലായി. ശ്രദ്ധിക്കുക അതിന്റെ വ്യത്യാസം. ശലോമോന്റെ തിരിശീലകൾ നോക്കുക. യെശയ്യാ പ്രവചനം 54:2 വാക്യം, നിന്റെ നിവാസത്തിന്റെ തിരിശീലകളെ നിവർത്തട്ടെ. നോക്കുക, ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരും മറ്റും വെളിയിലും മറ്റും പോയി പാർക്കുമ്പോൾ തിരശീലകൾ, അനേക തിരശീലകൾ ഇങ്ങനെ നിവർത്തി നിവർത്തി വലിയ കൂടാരങ്ങൾ, പവലിയൻ. ഒരു ഭാഷാന്തരത്തിൽ ദ പവലിയൻ ഓഫ് സോളമൻ എന്നാണ്. കൂടാരങ്ങൾ നിവർത്തി നിവർത്തി, തിരശീലകൾ നിവർത്തി നിവർത്തി ഉണ്ടാക്കുന്ന വലിയ പവലിയൻ. സോളമൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ശലേം എന്ന വാക്കിൽ നിന്നാണ്, പീസ് എന്നാണ്, സമാധാനം. ഒന്ന് ചിന്തിച്ചേ, ശലോമോന്റെ കൂടാരം എങ്ങനെയുള്ള കൂടാരമാണ്? ടെന്റ് ഓഫ് പീസ്. യുദ്ധം ചെയ്യാത്തൊരു മനുഷ്യനാണ് സോളമൻ. സമാധാനത്തിൽ റീൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സോളമൻ. സോളമൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ള വാക്കാണ്. കേദാരിയ കൂടാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കേദാരിയ കൂടാരം എങ്ങനെയാണ്? സമാധാന ദോഷിയാണ്, ജഡീകനാണ്, ജഡത്തിന്റെ സന്തതിയാണ്. മാത്രമല്ല ആയുധങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നവനാണ്, പിടിച്ചുപറിയും കൊള്ളയുമാണ്. ഒരിക്കൽ നമ്മൾ അങ്ങനെയായിരുന്നു, സമാധാനമില്ലാത്തവരായിരുന്നു, കേദാരിയ കൂടാരങ്ങളെ പോലെയായിരുന്നു. ഇന്ന് ഈ കൂടാരങ്ങൾ എങ്ങനെയുള്ള കൂടാരമായി? സമാധാനത്തിന്റെ കൂടാരങ്ങളായി, ശലോമോന്റെ തിരിശീലകളുള്ള ആ ശലോമോന്റെ കൂടാരമായി. നമുക്ക് സംഭവിച്ച വ്യത്യാസം നോക്കുക. ആദമിൽ കറുത്തവളായിരുന്നു, ക്രിസ്തുവിൽ ഞാൻ സൗന്ദര്യമുള്ളവളായി. ഒരിക്കൽ ഞാൻ ആദമിൽ കറുത്തിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവായപ്പോൾ സൗന്ദര്യമുള്ളവളായി. സുനമി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. എത്ര പരിശുദ്ധാത്മാവ് ആ ഗീതം എഴുതിയപ്പോൾ അതിന്റെ ബ്യൂട്ടി ഒന്ന് ചിന്തിച്ചേ. അവന്റെ അന്തർമന്ദിരത്തിലേക്ക് വന്ന് അവനോടടുത്ത് അവന്റെ സൗന്ദര്യം കണ്ടപ്പോൾ, മനസ്സിലായപ്പോൾ അവൾക്ക് ആദ്യം ബോധ്യമായി അവളുടെ മുമ്പിലത്തെ സ്ത്രീ ഞാൻ കറുത്തവളായിരുന്നു. കേദാരിയ കൂടാരങ്ങളെ പോലായിരുന്നു, സമാധാനമില്ലാത്തവളായിരുന്നു, അനാകർഷകമായിരുന്നു. ഞാൻ എന്നെ ഇപ്പോൾ ആ ശലോമോന്റെ തിരിശീലകളെ പോലെ സമാധാനമുള്ള കൂടാരങ്ങളാക്കി എന്നെ മാറ്റി, ദൈവനിവാസമാക്കി ഈ ശരീരത്തെ മാറ്റി. ദൈവക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് സംഭവിച്ച രൂപാന്തരം എന്തൊരു വലിയ വ്യത്യാസമാണ്. കർത്താവിലായിത്തീർന്നപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ സൗന്ദര്യമുള്ളവരായി. ഒരിക്കൽ നമ്മൾ ആദമിൽ കറുത്തവളായിരുന്നു, അനാകർഷകമായിരുന്നു. ഇന്ന് നമുക്ക് സംഭവിച്ച വലിയ വ്യത്യാസം അവൾ ആദ്യം മനസ്സിലാക്കിയതാണ്. നമ്മൾ ചിന്തിച്ചു, യെശയ്യാ പ്രവാചകൻ, പൗലോസിന്റെ ജീവിതം, പത്രോസിന്റെ ജീവിതത്തിലൊക്കെ കർത്താവിനോട് അടുത്തപ്പോൾ അവർ ആദ്യം മനസ്സിലാക്കി അവരുടെ കുറവുകളെ. നമ്മളെപ്പോഴും കർത്താവിനോട് അടുക്കുമ്പോൾ, when we come more close to the Lord, നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമ്മളുടെ കുറവുകളാണ്. നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കുമ്പോൾ കർത്താവിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വലിയ മഹത്വം നമ്മൾ മനസ്സിലാകും. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ലഭിച്ച കൃപയുടെ മഹത്വം, നമ്മൾ ഇന്ന് ആരായിരിക്കുന്നു എന്നുള്ള മഹത്വം. നമുക്ക് അത് രണ്ടും കൂടെ കോൺട്രാസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ബ്യൂട്ടി ഒന്ന് ചിന്തിച്ചു വയ്ക്കുകയും അതിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നോക്കും. രണ്ടാമത് അവൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, ലുക്ക് നോട്ട് അപ്പോൺ മീ, എന്നെ നോക്കരുത്, വെയിൽ കൊണ്ട് ഞാൻ കറുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഐ ആം ബ്ലാക്ക് ബിക്കോസ് ദ സൺ ഹാഡ് ലുക്ക്ഡ് അപ്പോൺ മീ ബിക്കോസ് ഐ ആം ബേൺഡ്. ഞാൻ വെയിൽ കൊണ്ട് കറുത്തുപോയി, എന്നെ നോക്കരുത്. എന്താ കാരണം? എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ച് അവരുടെ മുന്തിരിത്തോട്ടങ്ങൾക്ക് എന്നെ കാവലാക്കി. ദീർഘമായി ധനിപ്പാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കുന്നു. ഈ ശൂന്യമി നോക്കുക, ഈ വെയിൽ കൊണ്ട് കറുത്തു. അവൾ ആദമിൽ കറുത്തിരുന്നെന്ന് മാത്രമല്ല, വെയിൽ കൊണ്ട് ഒരുപാട് കറുത്തുപോയി. എന്താ എൻ്റെ കാരണം? അമ്മയുടെ പുത്രന്മാർ അവളെ അനേക മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പദപ്രയോഗം പ്രത്യേകിച്ച് ഉത്തമജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടവും, വിനിയാർഡ്സ് ആൻഡ് വിനിയാർഡ്. ബഹുവചനവും ഏകവചനവും വരുന്നുണ്ട്. കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അവൻ്റെ വിനിയാർഡാണ്, ഏകവചനമാണ്. അവൻ്റെ മുന്തിരിത്തോട്ടം, നമ്മളെ ആക്കിയിരിക്കുന്ന അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാനാണ്. പക്ഷെ അമ്മയുടെ പുത്രന്മാർക്ക് എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട്? മനസ്സിലായോ? അമ്മയുടെ പുത്രന്മാർ തന്നെയാണ്, പക്ഷെ അവരൊരുപാട് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഈ തോട്ടങ്ങളിൽ ശുശ്രൂഷിക്കാനാക്കി വെയിൽ കൊണ്ട് കറുത്തുപോയി. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം, അവൻ്റെ മുന്തിരിത്തോട്ടത്തിലാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കർത്താവിനോട് അടുത്ത സൗന്ദര്യം ഉണ്ടാകുകയാണ്. എന്നാൽ അമ്മയുടെ പുത്രന്മാരുടെ മുന്തിരിത്തോട്ടം, ലോകത്തിൽ ഒരുപാട് സംഘടനകളും സംഘങ്ങളും ഒക്കെ ഉണ്ട്. സംഘടനയും സംഘടനയും അല്ല കർത്താവ് ഈ ലോകത്തെ സ്ഥാപിച്ചത്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം കർത്താവിൻ്റെ സഭയാണ്, ഏകവചനമാണ്. സഭ കർത്താവിൻ്റെ സഭ മുന്തിരിത്തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. എന്നാൽ അനേക സംഘടനകൾക്ക് വേണ്ടി, സംഘത്തിന് വേണ്ടിയൊക്കെ അധ്വാനിച്ച് കറുത്ത് ആ സൗന്ദര്യം നഷ്ടപ്പെട്ട് ആ ഒരവസ്ഥയെക്കുറിച്ചാണ് അവളോട് പറയുന്നത്. അവൾക്ക് രണ്ടാമത് ബോധ്യമായി, ഇതുവരെ ഞാൻ അധ്വാനിച്ചത് അത് വെറുതെ ആയിപ്പോയെന്ന് അവൾക്ക് തോന്നുകയാണ്. നമ്മൾ ഇതേ ആശയം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് യാക്കോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലേ? യെസ്. ഉൽപ്പത്തി പുസ്തകം 30:30 വാക്യത്തിൽ യാക്കോബിൻ്റെ ഏറ്റവും പ്രായമായിട്ടുള്ള ലൈഫ് ഒന്ന് വായിച്ചു നോക്കി. 30:30 യെസ്. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? ലാബാന് വേണ്ടി അധ്വാനിച്ച് അധ്വാനിച്ച് ആയുസ്സും ആരോഗ്യവും യാക്കോബ് നഷ്ടപ്പെടുത്തി. യാക്കോബ് അവസാനം ബോധ്യമായി, എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ ഇന്ന് കരുതും. അമ്മയുടെ പുത്രന്മാരുടെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ച് നടന്നു, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടത്തിന് വേണ്ടിയുള്ള ചിന്ത. നമ്മൾ ഈ ഉത്തമഗീതം പഠിച്ചു വരുമ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് കാണും. നമ്മൾ 2:13-15 വാക്യം നോക്കി ഉത്തമഗീതം. വാസ്തവത്തിൽ ഇതിന്റെ പ്രോഗ്രസ് ആണ്. 2:13-15
വായിക്കുന്നത്,
15-ാം വാക്യം.
ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരും.
യെസ്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. അമ്മയുടെ പുത്രന്മാരുടെ മുന്തിരിത്തോട്ടം നോക്കി നടത്തും. എന്നാൽ ഇന്ന് ആ പ്രിയനുമായിട്ട് അവൾ ഒന്നിച്ച് അധ്വാനിക്കുകയാണ്. എന്നിട്ട് അതിന്റെ വാക്കാണ് ഞങ്ങളുടെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. ദൈവസഭയിലുള്ള ശുശ്രൂഷയാണ്. ഇതെപ്പോഴാണ് അവൾക്ക് ബോധ്യമായെന്ന് ചിന്തിക്കണം. എപ്പോഴാണ് ബോധ്യമായത്? ഈ കർത്താവിനോട് അടുത്ത് കളഞ്ഞപ്പോഴാണ്. അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയുടെ ശൂന്യത, ഒന്നുമില്ലായ്മ. ഈ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു നല്ല ശതമാനം ആളുകളുടെ ആയുസ്സും ആരോഗ്യവും ഒരുപാട് സംഘടനകൾക്ക് വേണ്ടിയും സംഘങ്ങൾക്ക് വേണ്ടിയും അതിനെ വലുപ്പമാക്കാൻ വേണ്ടിയൊക്കെ അധ്വാനിച്ച് ചെലവഴിച്ച് നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മളെ വിളിച്ചാക്കിയത് അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാനാണ്, ആ പ്രിയനോടൊത്ത് അധ്വാനിപ്പാനാണ്. ആളുകളുടെ പേരും അവരുടെ സംഘടനകളും വലുപ്പമാക്കാനല്ല, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിളയുക, അവനോടൊത്ത് അധ്വാനിക്കുക. ശൂന്യമിക്ക കൺവിക്ഷൻ ഉണ്ടായി അവസാനം പറയുകയാണ്, നമ്മുടെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. അവർ വൈൻസ് ആർ ടെൻഡർ ഗ്രേപ്സ് എന്ന്, അവർ വൈൻസ്. മൂന്നാമത് അവൾക്ക് മനസ്സിലായത് 1:7 വാക്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. 1:7,
എന്റെ പ്രാണപ്രിയതയെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ, ഉച്ചയ്ക്ക് കിടക്കുന്നത് എവിടെ, നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിക്കൂട്ടങ്ങൾ കരികെ ഞാൻ മുഖം കൂടിയവരെ പോലെ ഇരിക്കുന്നത് എന്തിനാണ്?
അവൾക്ക് മൂന്നാമത്തെ കാര്യം മനസ്സിലാവുന്നു. ഒന്ന്, അവൾ കറുത്തവളാണെന്നും ഇന്ന് ക്രിസ്തുവിൽ സൗന്ദര്യമുള്ളവളാണെന്നും മനസ്സിലായി. 2, നമ്മളിപ്പോൾ ചിന്തിച്ച പോലെ അനേക മുന്തിരിത്തോട്ടങ്ങൾ അധ്വാനിച്ചവളുടെ ആയുസ് കളഞ്ഞു. എന്നാൽ പ്രിയനോടൊത്ത് ആ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ തുടങ്ങി. 3, tell me, O thou whom my soul loveth, where dost thou feed thy flock, where dost thou rest thy flock at noon? രണ്ട് കാര്യം അവൾ അന്വേഷിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, ഭക്ഷണവും വിശ്രമവും അന്വേഷിച്ചു. നീ ആടിനെ എവിടെ മേയ്ക്കുന്നു, നീ ആടിനെ എവിടെ കിടത്തുന്നു? കർത്താവിൽ നിന്നുള്ള ഭോജനത്തിനും കർത്താവിൽ നിന്നുള്ള വിശ്രമത്തിനും അവൾ ചോദിക്കാൻ തുടങ്ങി. ഈ ഇടയൻ, ആത്മാക്കളുടെ ഇടയൻ, എവിടെയാണ് ആടിനെ കിടത്തുന്നത്, എവിടെയാണ് ആടിനെ പോഷിപ്പിക്കുന്നത്? ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, tell me thou, where dost thou feed thy flock? 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, the Lord is my shepherd, യഹോവ എൻ്റെ ഇടയനാണ്, അവൻ പച്ചയായ വിൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അവൾ കർത്താവ് ഒരു ഇടയനായിട്ട് അവൾ ഒരു ആടായിട്ട് ആ പ്രിയനോട് ചോദിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ വാക്കൊന്ന് അല്പം അപഗ്രഥിച്ചു നോക്കാം. നീ എവിടെയാണ് ഉച്ചക്കാടിനെ കിടത്തുന്നത്? ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, നീ ഉച്ചക്കാടിനെ എവിടെയാണ് കിടത്തുന്നത്? നമ്മൾ ആടുകളെ കുറിച്ച് പഠിച്ചാൽ, ഞാനൊരു ഇടയനെ എഴുതിയ ഒരു പുസ്തകം വായിച്ചു, 23-ാം സങ്കീർത്തനം, എൻ്റെ ഇരിപ്പുണ്ട് ആ ബുക്ക്. അക്ഷരികമായിട്ട് ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ എഴുതിയ, ഒരു ഇടയൻ എഴുതിയ ഒരു ബുക്കാണ് 23-ാം സങ്കീർത്തനത്തെ അദ്ദേഹം എഴുതി. വാസ്തവത്തിൽ ആ പുസ്തകമാണ് എൻ്റെ കണ്ണ് തുറന്ന് ഇത് മനസ്സിലാക്കാൻ ഇടയാക്കിയത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ആട്ടിൻ പറ്റത്തെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ ആട്ടിൻ പറ്റം ഒരിക്കലും തനിയെ കിടക്കത്തില്ല, ഇടയൻ്റെ ശുശ്രൂഷ മൂലമാണ് ആട് കിടക്കുന്നത്. ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച്, നീ എവിടെയാണ് ആടുകളെ കിടത്തുന്നത്? ആടെവിടെ കിടക്കുന്നു എന്നല്ല ചോദിച്ചത്, നീ എവിടെ ആടിനെ കിടത്തുന്നു? ഇടയന്റെ ശുശ്രൂഷ മൂലമേ ആട്ടിൻ പറ്റങ്ങൾ കിടക്കുകയുള്ളൂ. ഒരു ആട്ടിൻ പറ്റത്തെ മേച്ച് ഇടയൻ എഴുതി ഞാൻ വായിച്ചതാണ്, ആടുകൾ തനിയെ കിടക്കത്തില്ല. എന്നാൽ അദ്ദേഹം എഴുതി, ആടുകൾ കിടക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. ഒന്ന്, ആടുകൾ പറ്റിച്ച് വയറ് നിറഞ്ഞിരിക്കണം, ആഹാരം നന്നായിട്ട് കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അത് കിടക്കത്തില്ല, എഴുന്നിട്ടേക്കും. രണ്ട്, ഈ ആടുകളെ ശത്രു ഭയത്തിൽ നിന്ന് മോചനമായിരിക്കണം. കുറുക്കനൊക്കെ ഒലിയിടുക അല്ലെങ്കിൽ പട്ടിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുക, ഈ ആട് കിടക്കത്തില്ലല്ലോ, എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ടാണ് ഇടയന്മാരുടെ കയ്യിൽ അദ്ദേഹം പറഞ്ഞു തോക്കുകളുണ്ട്, അവ ഈ കുറുക്കനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയോ ഓടിക്കുകയോ ചെയ്യും ആടുകളെ കിടത്താൻ. നല്ല ഇടയന്മാരെ അത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. മൂന്നാമത്, ഈ ആടുകൾ പാരസൈറ്റ്സ്, അതായത് ഈ പ്രാണികളൊന്നും അതിൻ്റെ ചെവിയിലൊന്നും കാണാൻ പാടില്ല. പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ തലയിട്ട് അടിച്ചെഴുന്നേറ്റേക്കും. അതുകൊണ്ടാണ് അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് സങ്കീർത്തക്കാരൻ പറയുന്നുണ്ടല്ലോ. ഈ ആടിന് എണ്ണയൊക്കെ പുരട്ടി അതിൻ്റെ ഈച്ചൊക്കെ എടുത്തുകളെ. ഇത് ഒരിടേൻ്റെ ശുശ്രൂഷയാണ്. നാലാമതായിട്ട്, ഈ ആട്ടിൻ പറ്റങ്ങൾ തമ്മിൽ റൈവൽറി ഫൈറ്റിംഗ് ഉണ്ട്. മുട്ടാട് തമ്മിൽ ഇടിച്ചുകൊണ്ടിരിക്കും, ഇടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റാറൊന്നും കിടക്കത്തില്ല, അതെല്ലാം എഴുന്നേറ്റേക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആടുകൾ കിടക്കണമെങ്കിൽ നല്ല ഇടയന്മാർ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആട് പക്ഷിച്ച് വയറ് നിറഞ്ഞിരിക്കണം, എത്ര ആശയമാണെന്ന് നോക്കിയേ. രണ്ട്, അവ ശത്രുഭയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കണം. മൂന്ന്, പാരസൈറ്റുകളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കണം. നാല്, അവ റൈവൽറി ഫൈറ്റിങ്ങിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ വലിയവനെന്നുള്ള യുദ്ധത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ എവിടെ ആടിനെ കിടത്തുന്നു? അദ്ദേഹം എന്നിട്ട് എഴുതി, നല്ല ഇടയൻ. അപ്പം പറഞ്ഞു, താന് ആടിനെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ളടത്തും ആടുകളുണ്ട്, ആടുകളൊക്കെ വേലിക്കൽ വന്ന് വിശന്ന് നിൽക്കുകയാണ്, ആടുകൾ കിടക്കത്തൊന്നുമില്ല, ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ നല്ല ഇടയന്മാർ അവരുടെ ജീവിതം മുഴുവൻ ആടിൻ്റെ ക്ഷേമത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ കർത്താവിനെ ഞാൻ അങ്ങ് സ്നേഹിച്ചുപോയി. ഇതിൻ്റെ ആശയം എനിക്ക് മനസ്സിലായി. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ എസെക്കിയൽ പ്രവചനം 34 എടുത്ത്, എസെക്കിയൽ പ്രവചനം 34:14-15 വാക്യം, എസെക്കിയൽ 34:14-15 വാക്യം, ഞാൻ തന്നെ മേയിച്ച് ഞാൻ തന്നെ അവയെ കിടത്തും, ഇസ്രായേലിന്റെ പുൽമേടുകളിൽ ഞാൻ അവയെ കിടത്തും. 23-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം, ഹി മേക്കത്ത് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, കിടക്കയല്ല കിടത്തുന്നു. ഓ, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാണനോട് വന്നത് ചെയ്യുന്നതെന്ന് ഓർത്തേ. വാസ്തവത്തിൽ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കായിരിക്കും അല്ലേ? നല്ലയിടെ, ഞാൻ നല്ലയിടനാണെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ ആ ശത്രുഭയത്തിൽ നിന്ന് വിടുവിച്ചു, സത്യമാണ്. ആത്മീയ ഭോജനത്തിൽ നമ്മളെ തൃപ്തിപ്പെടുത്തി, സത്യമാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ തീറ്റി പോഷിപ്പിച്ച് ആ പുൽമേടുകളിൽ നമ്മളെ കിടത്തുമ്പോൾ നമ്മൾ മറ്റ് പാരസൈറ്റുകളും നമ്മളെ ശല്യപ്പെടുത്താതെ ശ്രദ്ധിക്കുന്നു, ശത്രുവിൻ്റെ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നു. മാത്രമല്ല, അവൻ്റെ സൗമ്യത നമ്മളെ പഠിപ്പിച്ച് ഈ റൈവൽറി ഫൈറ്റിങ്ങിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് നമ്മുടെ പ്രാണനെ അവൻ തണുപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയാണ്, ഞാൻ എൻ്റെ ആടുകളെ മേയ്ക്കുകയും ഇസ്രായേലിന്റെ പുഷ്ടിയുള്ള പേച്ചും പുറങ്ങളിൽ ഞാൻ അവയെ കിടത്തുകയും ചെയ്യും. എന്നാൽ ഇവിടെ ശൂനമി പറഞ്ഞു, നീ ഉച്ചയ്ക്ക് അവിടെ കിടത്തുന്നതാണ് ചോദിച്ചത്. ഉച്ചയ്ക്ക് അവിടെ കിടത്തുന്നു, പരിശുദ്ധാത്മാവ് അറിയാതല്ല ഓരോ വാക്കും അവിടെ ഉപയോഗിച്ചത്. ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം, പലസ്റ്റീൻ്റെ മണ്ണിലും ഗൾഫിലൊക്കെ ഉള്ളവർക്കറിയാം, ഉച്ച സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. സമ്മറൊക്കെ വന്നാൽ 50 ഡിഗ്രി, ഗൾഫിൽ ജോലി ചെയ്തവരുണ്ടല്ലോ അവിടെ ഇല്ലേ, 50 ഡിഗ്രി ഒക്കെ ആ വരുന്നത് സെന്റിഗ്രേഡ്. എന്നാൽ മുട്ട മുട്ടിച്ച് വെളിയിൽ ഒഴിച്ചാൽ അത് ബുൾസയായിട്ട് കിട്ടും. മെഴുകുതിരിയൊക്കെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ നൂല് മാത്രമായിരിക്കും, മെഴുക് കാണത്തില്ല. അത്ര ചൂടാണ് സമ്മർ വരുന്നവർ. അങ്ങനെ ഉള്ള ജോലി ചെയ്താൽ ഞാൻ ഈ ഉച്ചയ്ക്ക് വാസ്തവത്തിൽ ഒന്ന് കിടക്കാൻ വലിയ കുറയ, എ സി ഇട്ടിട്ട് മുറി കയറിക്കണമെന്ന് ഉറങ്ങും. ഉച്ചയ്ക്ക് മിക്കവാറും ഉറങ്ങും ജോലി ചെയ്യുന്നവരൊക്കെ. അതുകൊണ്ടാണ് ഈ ഗൾഫി വിളിയുന്നവർ രാത്രി താമസിച്ചുറങ്ങുന്നത്, കാരണം ഉച്ചയ്ക്കത്തെ ഉറക്കം. അവളെ ശൂനമിയോടെ ചോദിക്കുന്നതാണ്, നീ ഉച്ചയ്ക്ക് അവിടെ ആടിനെ കിടത്തുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ജീവിതത്തിന്റെ ചൂടേറിയ വേളകൾ, ജീവിതത്തിൽ ആർക്കും മനസ്സിലാക്കാൻ വയ്യാത്ത വൈഷമ്യത്തിന്റെ സന്ദർഭങ്ങൾ, ആ ചൂടേറിയ വേളകളിൽ, ആ ബുദ്ധിമുട്ടുള്ള വേളകളിൽ, ഹൃദയം വേദനപ്പെടുന്ന വേളകളിൽ നീ എവിടെയാണ് നിന്റെ ആടിനെ കിടത്തുന്നത്? അവളതാണ് ചോദിക്കുന്നത്, നീ എവിടെയാണ് ആടിനെ കിടത്തുന്നത്? അവള് ഇനി ഇതിന്റെ മറുപടി ഒന്ന് നോക്കിയാട്ടെ. അയ്യോ, ഞാൻ ദൈവവചനത്തിന്റെ ആ ദൈവശ്വാസ്യത ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുപോയി. ഇവളോട്, ഇവൾ ചോദിച്ചത് ഭക്ഷണനോടെ വിശ്രമനോടെ കൊടുക്കുന്നതാ ചോദിച്ചത്. കർത്താവ് ഇന്നടത്ത് കൊടുക്കുന്നതാണോ പറഞ്ഞത്? ബാക്കി ഒന്ന് വായിച്ചു നോക്കിക്കേ, എവിടെ കൊടുക്കുന്നതാ പറഞ്ഞത്? യെസ്, കണ്ടോ, ഇവൾ ചോദിച്ചത് വിശ്രമമാണ്, ഇവൾ ചോദിച്ചത് ഭക്ഷണമാണ്. കർത്താവ് പറഞ്ഞ മറുപടി എന്നാ? പ്രിയൻ പറഞ്ഞ മറുപടി എന്നാ? നീ പോയി നിന്റെ കുഞ്ഞാടിനെ മേയിച്ചോളാൻ പറഞ്ഞു, അപ്പൊ നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ എവിടെ മേയിക്കണമെന്ന് പറഞ്ഞു? ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ. ആരാണ് ഇടയന്മാർ? ദൈവസഭയെ പരിപാലിക്കുന്ന ഇടയന്മാർ. ഇടയന്മാരുടെ കൂടാരം എന്താണ്? സ്ഥലസഭകളാണ്. സ്ഥലസഭയെ കുറിച്ച് തന്നെ ഒരു ദീർഘമായ പഠനം ഈ ഉത്തമത്തിന് ഞാൻ എടുത്തുതരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഠനങ്ങൾ. ഇവിടെ നോക്കുക, ഇടയന്മാരുടെ കൂടാരങ്ങൾ സ്ഥലസഭയാണ്. അവിടെ ആടുകളെ അവർ പാലിക്കുന്നു. പത്രോസ് ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിങ്ങൾ ദുരാഗ്രഹത്തോടെ അല്ല. അപ്പോൾ ഇടയശേഷൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദേശത്തിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ദൈവത്തിന്റെ ജനമാരാണ് ആടുകളും ഇടയന്മാരെ സഭയുടെ മൂപ്പന്മാരുമാണ്. അവരോട് പറഞ്ഞു ഇടയശേഷന് വേണ്ടി ആടുകളെ പാലിച്ചുകൊള്ളാൻ പറഞ്ഞു. ശൂനമിയോട് പറഞ്ഞു, അവൾ ചോദിച്ചത് വിശ്രമമാണ്, അവളോട് പറഞ്ഞു നീ പോയി നിന്റെ കുഞ്ഞാടിനെ മേയിച്ചോളാൻ പറഞ്ഞു. ഇതെന്താ കർത്താവോട് പറയാൻ വരുന്നത്? ഇത് വലിയ ആത്മീയർത്ഥമാണ്. വലിയ ആത്മീയർത്ഥം എന്ന് പറഞ്ഞാൽ നോക്ക, നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മൂന്ന് വിധത്തിലുള്ള വിശ്രമമുണ്ട്. ഇത് ദൈവമക്കളെല്ലാം ഒന്ന് പഠിക്കണം. ഇത് ഏതീവം കാലുകൾ മനസ്സിലാക്കാത്തതാണ്. ഇതൊരു പ്രസംഗമായിട്ട് തന്നെ എടുക്കാൻ കൊള്ളാം. മൂന്ന് വിശ്രമമുണ്ട്, 3 kinds of rest. ബൈബിൾ നോക്കിയാൽ കാണാം. ഒന്ന്, എബ്രായനിൽ തന്നെ ഞാൻ ഒരു അധ്യായത്തിന് ഇത് മൂന്നും കാണിക്കാം. നമുക്ക് എന്നിട്ട് ഈ ശൂന്യമയോട് കർത്താവ് പറഞ്ഞ എന്താണെന്ന് നോക്കാം. എബ്രായനിലെ 4 എടുത്താട്ടെ. എബ്രായനിലെ 4 9-11 വാക്യമാണ്. അതിൽ 9 വാക്യം ആദ്യം ഒന്ന് വായിക്കാം. Therefore, there is a full and final rest for the people of God. There is a full and final rest. ഒരു ശബ്ദ അനുഭവം അവർക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നു. എപ്പോഴാണത്? മരണസമയം. വെളിപ്പാട് ദിവസം 14:13 എന്ന് വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ മരിക്കുന്ന ഭൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കണം. ഫുൾ ആൻഡ് ഫൈനൽ റെസ്റ്റ്. അതെല്ലാം വിശ്വാസികൾക്കുണ്ട്. അവർ മരിക്കുമ്പോൾ അവരൊരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന്റെ ശബ്ദാനുഭവം ശേഷിച്ചിരിക്കുന്നു. 10 നോക്കിയാട്ടെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നിർവൃതനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം പറയാം. മത്തായിയുടെ സുവിശേഷം 11:28. Come unto me, I will give you rest. All ye that labor and are heavy laden, come unto me, I will give you rest. ഞാൻ വിശ്രമം തരാം. രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു, പാപഭാരവുമായി നടക്കുന്നു. കർത്താവ് പറഞ്ഞു ഞാൻ വിശ്രമം തരാം. അവള് എബ്രായലേഖനം 4:10 നമ്മൾ വായിച്ചു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിർവൃതനായി എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവൃത്തിയൊക്കെ നിർത്തി, അവൻ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. ഇനിയും അധ്വാനിച്ച് കിടക്കണ്ട എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെയായി? സമാധാനം കിട്ടാൻ വേണ്ടി അധ്വാനിച്ചിടക്കുകയാണോ? അല്ല, പള്ളിയിൽ പോകുന്നില്ല, പുണ്യസ്ഥലത്ത് പോകുന്നില്ല, ഇതൊന്നും രക്ഷയ്ക്ക് വേണ്ടി അവൻ അലഞ്ഞിടക്കുകയല്ല. കാരണം എന്നാ? അവൻ ആ പ്രവൃത്തികളിൽ നിന്നെല്ലാം നിർവൃതനായി. അപ്പൊ രണ്ട് വിശ്രമം. ഒന്ന്, രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന വിശ്രമം. കമൻ ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. മറ്റൊന്ന്, മരിക്കുമ്പോൾ കിട്ടുന്ന വിശ്രമം. ഇത് എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വിശ്രമം കിട്ടുന്നു, മരിക്കുമ്പോഴും വിശ്രമത്തിൽ കിട്ടുന്നു. അതെല്ലാം വിശ്വാസികൾക്കും ഉണ്ട്. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും ഇല്ലാത്തൊരു മൂന്നാമത്തെ വിശ്രമമുണ്ട്. എബ്രായലേഖനം 4:11 വാക്യം നോക്കിയാട്ടെ. Let us labor therefore to enter into that rest. Come unto me, I will give you rest എന്ന് പറഞ്ഞു. അത് രക്ഷിക്കപ്പെട്ടവൻ നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ പറയുന്നു labor to enter into that rest. മത്തായി 11:28 നമ്മൾ വായിച്ചു, അധ്വാനിക്കുന്നവരും ബാലൻ ചൊക്കെ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് 29 പറയുന്നതോ? ശ്രദ്ധിച്ചോ, 28 വാക്യത്തിലും 29 വാക്യത്തിലും പറഞ്ഞ വ്യത്യാസം. 28 വാക്യത്തിൽ പറഞ്ഞു കമൻ ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അങ്ങനെ കർത്താവിന്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു, ബി മൈ സെർവന്റ് ആൻഡ് ലേൺ അബൌട്ട് മീ, യു വിൽ ഫൈൻഡ് എ റെസ്റ്റ്. അത് കർത്താവ് ആദ്യം പറഞ്ഞ വിശ്രമമല്ല. ഇതാണ് എബ്രായലേഖനം 4:11 വാക്യം നമ്മൾ വായിച്ചത്. Let us labor therefore to enter into that rest. നമ്മൾ ആ വിശ്രമത്തിൽ പ്രവേശിപ്പാൻ അധ്വാനിക്കണം. എബ്രായലേഖന കർത്താവ് അവർക്ക് എഴുതി, നിങ്ങൾ ആരെങ്കിലും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ പോകുമോ എന്ന് ഭയപ്പെടുന്നതായിട്ട് പൗലോസ് എഴുതി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു സ്വസ്ഥത കിട്ടി, മരിക്കുമ്പോൾ നാം നിത്യസ്വസ്ഥയിൽ പ്രവേശിക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് കർത്താവിനോട് ചേർന്ന് അധ്വാനിക്കുമ്പോൾ, അവനോട് ചേർന്ന് അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ലോകത്തിലെങ്ങും കിട്ടാത്തൊരു വിശ്രമം നമ്മുടെ പ്രാണന് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. അത് വിശുദ്ധന്മാർക്കുള്ള ആഹ്വാനമാണ്. രക്ഷയ്ക്ക് ആഹ്വാനം ചെയ്തു, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. എന്നാൽ കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, എൻ്റെ ദുഃഖമേറ്റെന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ഇതാണ് ശൂനമ്മയോട് പറഞ്ഞത്. ദുഃഖമേറ്റ് പഠിക്കാൻ പറഞ്ഞു. ശൂനമ്മയോട് പറഞ്ഞു എന്നാ, നീ എവിടെയാണ് ആടിനെ കിടത്തുന്നത്, എവിടെയാണ് വിശ്രമം? കർത്താവ് പറഞ്ഞ മറുപടി എന്നാ, നിന്റെ കുഞ്ഞാടിനെ നീ പാലിച്ചുകൊള്ളുക. നിന്റെ ആടിനെ നീ പാലിക്കാൻ പറഞ്ഞു. നീ ആടിനെ പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നീ അന്വേഷിക്കുന്ന വിശ്രമം നീയെ കണ്ടെത്തും. എന്തൊരാശയമാണ്! ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവൻ നമ്മൾ ആ വിശ്രമം കണ്ടെത്തി. നമ്മൾ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വസ്ഥത നമ്മൾ മനസ്സിലാക്കി. നമ്മൾ മരിക്കുമ്പോഴും നിത്യമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. എന്നാൽ ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിലും അവനൊരു വിശ്രമം നമുക്ക് തരുന്നു. അതെല്ലാ വിശ്വാസികളും കരസ്ഥമാക്കുന്നില്ല. അതെങ്ങനെ കരസ്ഥമാക്കും? എൻ്റെ മുഖമേറ്റ് എന്നോടുകൂടെ പഠിക്കണം. എൻ്റെ മുഖമേൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കർത്താവിൻ്റെ തോളിലേക്ക്. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണെന്ന് പറഞ്ഞു. മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ യോക്ക് ഈസ് വെൽ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, പലസ്റ്റീനിലെ കാളയുടെ തോളിൽ മുഖം വെക്കുമ്പോൾ സാധാരണ ഒരു മുഖമെടുത്ത് അങ്ങ് വെക്കുകയല്ല. എന്താ അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആശാരിമാർ വന്ന് ആദ്യം കാളയുടെ ഹൈറ്റും അതിൻ്റെ തോളിൻ്റെ വണ്ണവും ഒക്കെ അളന്നു നോക്കിയിട്ട് ആ കഴുത്തിന് പാകമായ ഒരു മുഖം പണിതു വെക്കും. എന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു വലിയ കാളയുടെ കഴുത്തിൽ ഒരു കൊച്ചു മുഖം കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും? വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു വലിയ മുഖം കൊണ്ടുവച്ചാലും എങ്ങനെ ഇരിക്കും? വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, മൈ യോക്ക് ഈസ് വെൽ ഫിറ്റിംഗ് ഫോർ യു, ഇറ്റ് ഈസ് ടെയിലർ മെയ്ഡ്. നിന്റെ അളവ് ഞാൻ എടുത്തിട്ട് നിന്റെ ഹൈറ്റും കഴുത്തിന്റെ വണ്ണവും ഞാൻ അളന്നു നോക്കിയിട്ട് ഐ ഹാവ് ടെയിലർ മെയ്ഡ് എ യോക്ക് ഫോർ യു, നിനക്ക് വേണ്ടി ഞാൻ ഒരു മുഖം പണിതെടുത്തു. ഇനി നീ ചെയ്യേണ്ടത് എന്നറിയാമോ? എൻ്റെ മുഖമേറ്റെന്നോടുകൂടെ പഠിക്കണം. ഞാൻ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ ആകർഷിച്ചൊരു ഭാഗമാണ്. എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു, പലസ്റ്റീനിൽ കാളകൾ ഉഴുതു തുടങ്ങുമ്പോൾ, കാള നല്ല വളർന്ന ആരോഗ്യമൊക്കെ, അതിനെ ഉഴാൻ കൊണ്ടുവരിക. എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഉഴുത് ശീലിച്ചൊരു കാളയുടെ കഴുത്തിലോട്ട് ഒരു മുഖത്തിൻ്റെ അറ്റം വെക്കും, മറ്റേ അറ്റം ഈ കൊച്ചു കാളയുടെ കഴുത്തിലോട്ട് വെച്ചോടും, എന്നിട്ട് ഉഴാൻ കൊണ്ടുപോവുക. ഈ കൊച്ചു കാള എന്നോ ചെയ്യും? അവിടെ കിടന്ന് വലിക്കുകയും തുഴിക്കുകയും ചാടുകയൊക്കെ ചെയ്യും. പക്ഷെ ആ പ്രായമുള്ള കാള എന്നോ ചെയ്യും? അതിനൊരു അനുഭവമില്ല, അതിങ്ങനെ ശാന്തമായിട്ട് ഒഴുകുക. ഈ കൊച്ചുകാള കിടന്ന് ചാടുക, തൊഴിക്കുകയൊക്കെ ചെയ്യുക, പക്ഷെ വലിയ കാള അനക്കമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഈ കൊച്ചുകാള കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി, കുറേ ബഹളമൊക്കെ ഉണ്ടാക്കിയ അവസാനം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഈ വലിയ കാളയുടെ കൂട്ട് തന്നെ ഇരിക്കും ഈ കൊച്ചുകാളയുടെ സ്വഭാവം. ഈ വലിയ കാളെ ശാന്തമായിട്ട് ഒഴുകുന്ന പോലെ ഈ കൊച്ചവനും അതിൻ്റെ അടിയിൽ നിന്ന് ശാന്തമായിട്ട് ഒഴുകുകയാണ്. അപ്പം അതിൻ്റെ ആശയം എന്തോന്ന് അറിയാമോ? അവൻ്റെ പ്രാണൻ എന്തുമായി? ആശ്വാസമായി. ഈ നുക കർത്താവ് പറഞ്ഞു, എൻ്റെ മുഖമേക്കാൻ പറഞ്ഞപ്പോൾ ഈ മുഖത്തിൻ്റെ മറ്റേ അറ്റം ആരുടെ തോളിലാണ്? കർത്താവിൻ്റെ തോളിലാക്കും. ഇതിൻ്റെ മറ്റേ അറ്റം നിന്റെ തോളിലോട്ട് എടുത്തു. ദിസ് ഇസ് എ ടെയിലർ മെയ്ഡ് യോക്ക്, നിന്റെ അളവെടുത്ത് ഞാൻ പണിതതാണ്. നീ എന്നോട് കൂടെ ഉഴുതാൽ എൻ്റെ സ്വഭാവം നിനക്കുണ്ടാകും, എൻ്റെ ശാന്തത നിനക്ക് കിട്ടും. അല്പകാലം കഴിഞ്ഞ് ആളുകൾ നോക്കുമ്പോൾ ഞാൻ ജീവിച്ച പോലെ നീ ജീവിക്കുന്ന കാണുവാൻ കഴിയും. അതാണ് ശൂനമ്മയോട് പറഞ്ഞത്, നിന്റെ കുഞ്ഞാടുകളെ നീ പാലിച്ചോളൂ. നീ ചോദിച്ചത് വിശ്രമവും ഭക്ഷണവുമാണ്, നിനക്കത് കിട്ടും. എവിടെയാണെന്ന് അറിയാമോ? നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് കുഞ്ഞാടുകളെ വെച്ചിട്ടുണ്ട്, നീ അതിനെ പാലിച്ചോ. അതെവിടെ പാലിക്കണം? ഇടയന്മാരുടെ കൂടാരത്തോടുള്ള ബന്ധത്തിൽ പാലിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണെന്ന് നോക്കി. ആ കർത്താവ് തന്നിരിക്കുന്ന ആ വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തമാക്കുകയാണെങ്കിൽ, പ്രായോഗികമാക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വസ്ഥത നമുക്കുണ്ടാകും. ഞാനൊരു ദൈവദാസനായി ശുശ്രൂഷിക്കുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ സത്യം സാക്ഷി പറയാം, ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല ആ സംതൃപ്തി, ആ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കണം. അതിൻ്റെ ആ തൃപ്തി ദൈവത്തോ ജീവിതത്തിൽ ഒന്നും വേണ്ട. ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഇനി മരിക്കാനും ഞാൻ തയ്യാറാണ്. ശരിക്കും പറഞ്ഞാൽ ഐ എം റെഡി ടു ഗോ. കാരണം ജീവിതത്തിൽ അതുപോലൊരു തൃപ്തി ആ കർത്താവിനെ സേവിച്ചുകൊണ്ടുണ്ടായി. നമുക്ക് ലോകത്തിൽ മറ്റൊരിടത്തും നമ്മൾ എന്തിനു പോയാലും ഈ തൃപ്തി നമുക്ക് കിട്ടത്തില്ല. യേശുവിനമ്മയോട് പറഞ്ഞത് നമ്മോടും കർത്താവ് പറഞ്ഞു, ഞാൻ ആശ്വാസം തരാം. ആൻഡ് യു വിൽ ഫൈൻഡ് അനദർ റെസ്റ്റ് വെൻ യു ടേക്ക് മൈ യോക്ക് അപ്പ് ഓൺ യു. നമ്മളെക്കുറിച്ചൊക്കെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് പറഞ്ഞ പോലെ ആ മുഖം അത് പാകമായിട്ട് പണിതെടുത്ത മുഖമാണ്. ഇത് പറഞ്ഞിട്ട് ഉടനെ പിന്നെ പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അതിൻ്റെ ഒമ്പതാം വാക്യം നോക്കിയാട്ടെ, ഒൻപത് തൊട്ട്.
എൻ്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിൽ കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഒപ്പിക്കുന്നു. നിന്റെ കവിത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാലി കൊണ്ടും ചോദിച്ചിരിക്കുന്നു.
അടുത്ത വാക്യം,
ഞങ്ങൾ നിനക്ക് വെള്ളിപ്പണിയോടുകൂടി കൂടിയ
ഈ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവളോട് മുഖമേറ്റ് പഠിക്കാൻ പറഞ്ഞിട്ട് പറയാണ്, ഞാൻ നിന്നെ ഉപമിക്കുന്നു. സഭയെ പലതിനോടും ഉപമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഉപമിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടെയാണ്. എന്തിനോട് ഉപമിക്കുന്നു? ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ ഉപമിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ അതിന്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ പറയട്ടെ, അനേക കുതിരകൾ ഭാരം വലിച്ചും വണ്ടി വലിച്ചും അവയുടെ ആയുസ് നഷ്ടമാക്കുമ്പോൾ നീയോ ആരാണ്? ഫറവോനെ എഴുന്നള്ളിക്കുന്ന കുതിരയാണ്. സ്തോത്രം. രാജാവിനെ എഴുന്നള്ളിക്കുന്ന കുതിരയാണ് നീ. അനേക കുതിരകൾ വണ്ടി വലിച്ചും ഭാരം വലിച്ചും അടികൊണ്ടും അവയുടെ ആയുസ് നഷ്ടമാക്കുമ്പോൾ നീ ആരാണ്? നീ ഫറവോനെ എഴുന്നള്ളിക്കുന്ന കുതിരയാണ്. ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരയാണ്. രാജകീയ പൗഡിയിൽ നിൽക്കുന്ന കുതിരയാണ്. യു ആർ ഇൻ എ റോയൽ സർവീസ്. ഒരു കുതിരയെ സംബന്ധിച്ച് അതിൽ കൂടുതൽ എന്താ കിട്ടാനുള്ളത്? ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഈ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരകൾ അവന്റെ ദാസന്മാർ ചെന്ന് വളരെ വില കൊടുത്ത് ഈ കുതിരകളെ കൊണ്ടുവന്ന് തൻ്റെ ലയത്തിൽ കെട്ടുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി, അവയെ ഏറ്റവും നല്ല പടയാളികളെ കൊണ്ട് ഗാർഡ് ചെയ്യുകയാണ്. അവയ്ക്ക് ഏറ്റവും നല്ല വീറ്റ് കൊടുക്കുകയാണ്. അവയെ പ്രത്യേക ട്രെയിൻ ചെയ്ത് സൂക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒറ്റ ദൗത്യമേ ഉള്ളൂ. എന്താ? ഫറവോൻ പോകുമ്പോൾ അവരെ എഴുന്നള്ളിച്ചോണ്ട് പോകണം. ഒന്ന് ചിന്തിച്ചേ, ഈ ലോകത്തിന്റെ ലയത്തിൽ കിടന്ന് നമ്മളെ ഇന്ന് വിലയ്ക്ക് വാങ്ങി ആരുടെ ലയത്തിൽ കൊണ്ടുവന്നു? അവന്റെ ലയത്തിൽ കൊണ്ടുവന്നു. നമ്മളെ അവന്റെ പടയാളികളെ കൊണ്ട് കാവൽ ചെയ്യുന്ന പോലെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി നമ്മളെ സൂക്ഷിക്കാൻ. മാത്രമല്ല, നമുക്ക് തരുന്ന ഭക്ഷണം എന്തുവാണ്? മേൽത്തരമായ ഗോതമ്പ്, സ്വർഗീയ ഭോജനം. ഈ സ്വർഗീയ ഭോജനം തന്ന് ദൂതന്മാരാൽ കാവൽ ചെയ്ത് നമ്മളെ വില കൊടുത്ത് മേടിച്ച് ഈ വിധത്തിൽ സൂക്ഷിക്കുന്നതിന്റെ ദൗത്യം എന്താണെന്നറിയാമോ? രാജാവിനെ എഴുന്നള്ളിക്കണം. രാജകീയ പൗഢിയിൽ അവനെ കൊണ്ടുപോകണം. ഈ കുതിരകൾ എങ്ങനെയുള്ളതായിരിക്കും? ദേ വിൽ ബി വെൽ ട്രെയിൻഡ്. രാജാവിനെ കൊണ്ട് പോകുമ്പോൾ അവയുടെ നടത്തവും അവയുടെ ആ പ്രൗഢി അത് ചിന്തിച്ചു നോക്കിയേ, അത് ഭയങ്കരമാണ്. അതിന്റെ മഹത്വം ഇവിടെ വായിക്കുന്നു. എന്നാൽ ഇത് പിന്നെയും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തെ വളരെ പിടിച്ചു നിർത്തിയ ഒരു കാര്യം, പെൺകുതിരയോട് ഉപമിക്കുന്നു. ടു എ മേർ എമംഗ് ചാരിയറ്റ്സ്. യെസ്, ചിന്തിച്ചു നോക്കിയേ, ഫറവോന്റെ രഥത്തിന് കിടന്ന പെൺകുതിരയാണ്. സാധാരണ ഫറവോൻ കൊണ്ടുവന്ന ആൺകുതിരയാണ് സ്റ്റാലിയൻസ്. സ്റ്റാലിയൻസ് ആണ് നല്ല ബലമുള്ള കുതിരകൾ, അതും രാജാക്കന്മാർ എഴുന്നള്ളുന്ന കുതിരകൾ സ്റ്റാലിയൻസ് ആണ്, ആൺകുതിരകളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് എ മേർ, ഒരു പെൺകുതിരയാണ്. എന്താ കാരണം? കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ എപ്പോഴും സ്ത്രീകളെ ബലഹീനതയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. സ്ത്രീകൾ ബലഹീന പാത്രം എന്നറിഞ്ഞ് അവർക്ക് മാനം കൊടുക്കുവാനായിട്ട് വായിക്കുന്നു. ഇനി നമ്മൾ നോക്കാം, ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ 26 തൊട്ടുള്ള വാക്യം ഒന്ന് നോക്കിയാട്ടെ. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ 26 തൊട്ടുള്ള വാക്യം നോക്കിയേ. ബലഹീനമായത് ദൈവം തിരഞ്ഞെടുത്തു, ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്റ്റാലിയൻസിനെ അല്ല തിരഞ്ഞെടുത്തത്, പെൺകുതിരയാണ് തിരഞ്ഞെടുത്തത്. നമ്മളൊക്കെ ആരാണ്? ബലഹീനമായ പാത്രങ്ങളാണ്. ലോകത്തിൽ ജ്ഞാനികളുണ്ട്, കുലീനന്മാരുണ്ട്, ശ്രേഷ്ഠതയുള്ളവരുണ്ട്. അവരെ ഒന്നും തിരഞ്ഞെടുത്തില്ല. അവരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു. അതാണ് സ്തോത്രം. എന്നാൽ ഇവിടെ ഇതോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, നിന്റെ കവിൾത്തടങ്ങൾ രക്തവലി കൊണ്ടും കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു, ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കി തരാം. നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ട് ശോഭിച്ചിരിക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? സദൃശ്വാക്യം ഒന്ന് എടുത്താട്ടെ, ഒന്നാം അധ്യായത്തിന്റെ 8-9 വാക്യം. യെസ്, 6 അധ്യായത്തിന്റെ 20-21. അനുസരണത്തെയാണ് സരപ്പളി എന്ന് പറഞ്ഞാൽ ചെയിൻ എന്നേ ഉള്ളു കേട്ടോ. ഇംഗ്ലീഷിൽ ചെയിൻ എന്നാണ്, അതിന് മലയാളത്തിൽ വന്നപ്പോൾ സരപ്പളി എന്ന്. സരപ്പളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കും വേറെ ഏതാണ്ട് വലിയ സാധനമാണെന്ന് ഓർക്കും, പക്ഷെ അത് ചെയിൻ എന്നാ. നിന്റെ കഴുത്തിൽ സരപ്പളിയായി ചെയിൻ ആയിട്ട് കെട്ടിക്കൊടുക്കുക. എന്താ? ഒബീഡിയൻസ്, അനുസരണം. നിന്റെ അപ്പന്റെ പ്രബോധനം, അമ്മയുടെ പ്രബോധനം. 6:20-21. യെസ്, ഒരു വാക്യം കൂടെ. ഉത്തമഗീതം 4:9. യെസ്, ഉത്തമഗീതം 4. ഓ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. എങ്ങനെ? നിന്റെ ഒരു നോട്ടം കൊണ്ട് നിന്റെ കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. അതിന് അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു നോട്ടം കൊണ്ട് നീ എന്റെ ഹൃദയം അപഹരിച്ചു, കഴുത്തിലെ മാല കൊണ്ട് നീ എന്റെ ഹൃദയം അപഹരിച്ചു. ആ നോട്ടം എന്തായിരുന്നു? ക്രൂശിലേക്കുള്ള നോട്ടമാണ്. ആ കഴുത്തിലെ മാല എന്താണ്? അനുസരണമാണ്. അപ്പൊ കർത്താവിലുള്ള വിശ്വാസം, ആ നോട്ടം, കർത്താവ് പറയാണ് നിന്റെ നോട്ടം കൊണ്ടും നിന്റെ കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. നിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ നോട്ടം, നിന്റെ അനുസരണം നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. ഒരു ആണും പെണ്ണും പ്രേമം ആകുന്നത് പോലെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ പ്രേമമാകുന്ന പോലെ, ഒരു നോട്ടത്തിൽ ആ പ്രേമം വീണെന്ന് പറഞ്ഞ പോലെ, കർത്താവിനോടെ ആ ക്രൂശിലേക്ക് നോക്കിയപ്പോ അവൻ പറഞ്ഞു അവന്റെ ഹൃദയത്തെ നമ്മൾ അപഹരിച്ചു. ആ കഴുത്തിലെ മാല ആ സ്നേഹത്തെ കവർന്നെടുക്കുവാൻ നമുക്ക് സാധ്യമാക്കി തരുന്നു. അത് അനുസരണമാണ്. ഈ കുതിരയോടുള്ള ബന്ധത്തെ നോക്കിക്കേ, നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ട് ശോഭിക്കുന്നു, എന്നിട്ട് അവിടെ കൊണ്ട് തരും, ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കി തരാം. വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി, വെള്ളിമണികൾ, സിൽവർ, യുണോ ബെൽസ്. വെള്ളി എപ്പോഴും ബൈബിളിൽ വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. വെള്ളി എപ്പോഴും വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. അപ്പോൾ ഈ കുതിരയുടെ കഴുത്തില് വെള്ളിമണിയാണ് കെട്ടിയിരിക്കുന്നതെങ്കില് സ്റ്റഡ്സ് ഓഫ് സിൽവർ വിത്ത് ബോർഡേഴ്സ് ഓഫ് ഗോൾഡ്. അപ്പം ഈ സ്വർണ്ണ ബോർഡറൊക്കെ വെച്ചിട്ട് വെള്ളിമണി കെട്ടിയ ആ കുതിരയുടെ കഴുത്തിനെ കൊണ്ട് കെട്ടിയ എങ്ങനെ ഇരിക്കും? കവിൾത്തടങ്ങളൊക്കെ രക്തവലിയാണ്. ആ കുതിര കണ്ടാൽ തന്നെ ഒരു സൗന്ദര്യമല്ലേ? പക്ഷെ ഒന്ന് ചിന്തിച്ച്, ആ കുതിര എപ്പോഴേലും അനങ്ങിയാൽ ഈ വെള്ളിമണിയുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. വെള്ളി എന്തിനാണ് കാണിക്കുന്നത്? വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആ വാക്യം, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വായിക്കുന്നു, ഞങ്ങൾ വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കിത്തരാം. കർത്താവിന്റെ ശുശ്രൂഷയിൽ നാം നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നമ്മളെ കുറച്ചുകൂടെ കുറച്ചുകൂടെ സൗന്ദര്യമുള്ള ഒരാക്കി അവൻ തീർത്തു തരാം. ഇന്ന് കർത്താവ് ഏർപ്പെട്ടിരിക്കുന്ന ജോലി അതാ അല്ലേ? എഫേസ്യർ 5 നമ്മൾ എന്താ വായിക്കുന്നത്? കറയും കളങ്കവുമില്ലാതെ നമ്മളെ കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവരാക്കി ദിനംതോറും കർത്താവ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നപ്പോഴാണ് ഈ കർത്താവിനോട് ചേർന്ന് ചേർന്ന് നമ്മൾ ചിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഈ ഗീതം ഹൃദയത്തിന്റെ വരികളാണ്, ആ പ്രേമത്തിന്റെ ഗീതമാണ്, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അഭേദ്യമായ ബന്ധമാണ്. നമുക്ക് ഇന്ന് വായിച്ച ധ്യാനിച്ച ഭാഗങ്ങൾ വീണ്ടും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വരാം ഈ കർത്താവിനെ നമ്മൾ ഓർത്തതുപോലെ ഒരു അഭേദ്യ ചുംബനം, ഒരു അടുത്ത ചുംബനം, അധര ചുംബനം, അടുത്ത ബന്ധം. അതിനുവേണ്ടി നമുക്ക് കൊതിക്കാം. ആർത്തിയുള്ളവനെ അവൻ തൃപ്തി വരുത്തുകയുള്ളൂ, സമ്പന്നന്മാരെ അവൻ വെറുതെ അയച്ചുള്ളേ. എൻ്റെ ആത്മജീവിതത്തിന്റെ ദാഹം എങ്ങനെയുണ്ടെന്ന് ചിന്തിച്ചാട്ടെ. എൻ്റെ ആത്മജീവിതത്തിന്റെ ദാഹം, അനേക സഭകളിൽ ചലരും മറ്റുപോയതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവർ ആത്മീയ തൃപ്തരായിപ്പോയി, വിശപ്പില്ലാതായിപ്പോയി. വിശപ്പില്ലാത്ത കുഞ്ഞിന് ഭക്ഷണം കൊടുത്താൽ കഴിക്കത്തില്ല. ഇല്ലേ? വിശപ്പുള്ളവരെ ഭക്ഷണം കഴിക്കുന്നു, വളരുന്നു, ആത്മീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരുന്നു നമ്മുടെ ജീവിതത്തിലും. അതിടെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്വാമിമാരാണ് പ്രാർത്ഥിച്ചു.